السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله وأصدق السنن سنة محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും മാനിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അധ്വാനിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ നമുക്ക് ഏവർക്കും കേട്ടു പരിചയമുള്ള സൂറത്ത് അൽ ഹശറിലുള്ള ഒരു വചനമാണ് ഇന്നത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഓതി വെച്ചിട്ടുള്ളത്. ഒരുമുഖ നാം നാളക്ക് വേണ്ടി എന്നാണ് ഇന്ന് സംസാരിക്കേണ്ട വിഷയത്തിന്റെ തലക്കെട്ടായി സംഘാടകർ പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു തലക്കെട്ട് ഇപ്പോൾ നാം ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എന്നും എപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്, ഇടയ്ക്കിടെ ഉണർത്തേണ്ട കാര്യമാണത്. കാരണം മനുഷ്യർ അറിഞ്ഞും അറിയാതെയും ദുനിയാവിലേക്ക് ചാഞ്ഞു പോവുകയും നാളത്തെ കാര്യം അഥവാ ആഖിറത്തിന്റെ കാര്യം മറന്നു പോവുകയും ചെയ്യുന്നു. ബൽ തുസിറൂനൽ ഹയാത്ത് ദുനിയാ വൽ ആഖിറത്തു ഖൈറും വഅബ്ഖ. നിങ്ങൾ മുൻഗണന കൽപ്പിക്കുന്നത്, നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അത് ദുനിയാവിനെയാണ്, ദുനിയാവിലെ ജീവിതത്തെയാണ്. എന്നാൽ ആഖിറം അതാകുന്നു ഏറ്റവും ഉത്തമവും എന്നെന്നും നിലനിൽക്കുന്നതും എന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ ഈ ദുനിയാവ് നമുക്ക് ചുറ്റും അള്ളാഹു വെച്ചിട്ടുള്ള പലതും ആഖിറത്തെ മറപ്പിക്കുന്നതും ദുനിയാവിലേക്ക് നമ്മെ ആകർഷിക്കുന്നതുമാണ്. അതുകൊണ്ട് എത്ര തഖ്‌വയുള്ള ആളാണെങ്കിൽ പോലും ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തണം, ഇടയ്ക്കിടെ അവനെ തന്നെ വിചാരണ ചെയ്യണം, ഞാൻ ദുനിയാവിലേക്ക് ചാഞ്ഞു പോകുന്നുണ്ടോ? എന്റെ ലക്ഷ്യമാകുന്ന ആഖിറത്തിന്റെ കാര്യത്തിൽ നിന്നും ഞാൻ പിറകോട്ടു പോകുന്നുണ്ടോ? അതിലെനിക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടോ എന്ന് ഓരോരുത്തരും എപ്പോഴും ആത്മവിചാരണ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ ഇത്തരം വിഷയങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ ഹശറിലുള്ള ഈ വാചകം, ഈ ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. തഖ്‌വ എന്നതിന് പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയൊരു നിർവചനം പറയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴങ്ങുകയും അവൻ വിരോധിച്ചതിൽ നിന്നെല്ലാം പാടെ വിട്ടുനിൽക്കുകയും ചെയ്യുക. അപ്പൊ അള്ളാഹു എന്തെന്ന് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക. എന്തൊക്കെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ നിങ്ങൾ പാടെ അകന്നു നിൽക്കുക. അതാണ് തഖ്‌വ ചുരുക്കി പറഞ്ഞാൽ. അങ്ങനെ നിങ്ങൾ തഖ്‌വയുള്ളവരാകണം. വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്തി ലിഗദിൻ വത്തഖുല്ലാ. ഓരോരുത്തരും താൻ നാളേക്ക് വേണ്ടി എന്തൊന്ന് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കട്ടെ. അതാണ് നമ്മുടെ വിഷയം. നാളേക്ക് വേണ്ടി ഞാനും നിങ്ങളും എന്തൊന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ എന്റെ കാര്യം ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരും നമ്മുടെ കാര്യം ചിന്തിക്കണം. വത്തഖുല്ലാ വീണ്ടും പറയാണ്, അപ്പുറം അപ്പുറം വത്തഖുല്ലാ എന്ന്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. നമ്മൾ പരിചയമുള്ള ആയത്താണ്, കേട്ട് പഴകിയ ആയത്താണ്. പക്ഷെ എപ്പോഴും എപ്പോഴും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില സംഗതികൾ ഇതിലുണ്ട്. അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം, വൽതന്ദുർ നഫ്സും മാ ഖദ്ദമത്തി ലിഗദിൻ, ഓരോ നഫ്സും നാളേക്ക് വേണ്ടി എന്തെന്ന് ഒരുക്കി വെച്ചു എന്ന് ചിന്തിക്കട്ടെ എന്ന ആയത്തിന് അദ്ദേഹം കൊടുക്കുന്ന തഫ്സീർ, ഐ ഹാസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ വിചാരണ ചെയ്യുക. വന്നുറു മാതാ ഇദ്ദഹർത്തും ലി അൻഫുസിക്കും മിനൽ അഅമാലി സ്വാലിഹ, നിങ്ങൾ എന്തൊന്നാണ്, എന്ത് സൽക്കർമ്മങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ലിയൗമി മആദിക്കും, നിങ്ങളുടെ മടക്ക ദിവസത്തിലേക്ക് വേണ്ടി. വഅർലിക്കും വലാ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി. അതാണ് ആയത്തിന്റെ അർത്ഥം. നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇടയ്ക്കിടെ നിങ്ങളെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടെ നിങ്ങൾ ചിന്തിക്കുക, ഞാനിപ്പോ 50 വയസ്സായി, ഈ 50 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ 35 വയസ്സായി, 35 കൊല്ലം ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾ എന്തൊക്കെയുണ്ട്. നാളെ റബ്ബിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന, കാരണം അമലങ്ങോട്ട് വിശ്വാസവും അമലും അങ്ങോട്ട് കൊടുത്താൽ പകരം കിട്ടുന്നതാണെന്ത്, സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്തൊന്നൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഓരോരുത്തരും അവനവനെ വിചാരണ ചെയ്യട്ടെ, ഇടയ്ക്കിടെ സ്വന്തത്തെക്കുറിച്ച് പരിശോധന നടത്തട്ടെ എന്നാണ് അതിന്റെ അർത്ഥമെന്ന് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. നമ്മള് പരലോകത്തെ വിചാരണ അത് ലളിതമാകണമെങ്കിൽ, അത് നമുക്ക് ലഘുവായി കിട്ടണമെങ്കിൽ ഈ വിചാരണ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരിക്കണം. അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒന്നാമത്തെ മാർഗം, നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മൾ ആദ്യം വിചാരണക്കെടുക്കേണ്ടത്. എന്റെ ഈമാൻ ശരിയാണോ, സഹീഹായ കുറ്റമറ്റ ഒരു അഖീദയുടെ ഉടമയാണോ ഞാൻ. അഖീദയെ ബാധിക്കുന്ന പലവിധ രോഗങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശിർക്ക്, പിന്നെയാണ് കുഫ്ര്. അത് രണ്ടും പര്യായ പദങ്ങളെ പോലെ ഉപയോഗിക്കുന്ന വാക്കാണ്. എല്ലാ ശിർക്കും കുഫ്റാണ്, മനസ്സിലായില്ലേ? അപ്പൊ ശിർക്ക് അല്ലാത്തതും ചില കുഫ്റുകൾ വരാനുണ്ട്. അപ്പൊ കുഫ്റും ശിർക്കും ബാധിക്കുന്നുണ്ടോ? അതുപോലെ നിഫാഖ് നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണെന്ന്, നിഫാഖ് അഥവാ കാപട്യം. അതുപോലെ തന്നെ റിയാഹ്, ലോകമാന്യം, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഖ്ലാസിന് ഭംഗം വരുത്തുന്ന യഥാർത്ഥ ഈമാനിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. ഇത് വല്ലതും എന്നെ ബാധിച്ചിട്ടുണ്ടോ, ബാധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചില ആളുകൾ പറയും, ഞാൻ 35 കൊല്ലമായി തൗഹീദിൽ വന്നിട്ട് എന്റെ ഉപ്പാപ്പ ഇവിടുത്തെ സലഫി പള്ളി ഉണ്ടാക്കി, ഉപ്പാനപ്പിയും ഉപ്പാനപ്പി ഞങ്ങളെ കുടുംബം ഒന്നായിട്ട് സലഫി എന്ന് പറയും. വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടൊക്കെ വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ശിർക്കിലേക്ക് പോകൂല, കുഫറിലേക്ക് പോകൂല, ഒരു ഗ്യാരണ്ടി ഇല്ല. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അള്ളാഹുവേ നീ ഞങ്ങളെ ഹിദായത്തിലാക്കിയ ശേഷം ഞങ്ങളെ ഹൃദയങ്ങളെ നീ തെറ്റിച്ചു കളയല്ലേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇളകിക്കൊണ്ടിരിക്കുന്നതിനാണ്. അപ്പൊ അത് മാറ്റം വന്നുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ എന്ന് അല്ലാഹുനെ നമ്മൾ പറയുന്നതാ, തബ്ബിത് കൽബി അലാ ദീനിക്, ഞങ്ങൾ എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ. അപ്പൊ ഹൃദയത്തെ നമ്മൾ യഥാർത്ഥ തൗഹീദിൽ, യഥാർത്ഥ ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പരിശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ 17 വട്ടം പറയുന്നില്ല, ചുരുങ്ങിയത് 17 റക്അത്ത് പറഞ്ഞ് നിസ്കരിക്കണമല്ലോ. ഈ ഇയ്യാക നഅബ്ദു, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നതിനെ തുടർന്ന് വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന് പണ്ഡിതന്മാരൊക്കെ നൽകിയ തഫ്സീർ, പ്രധാനപ്പെട്ട ഒരു തഫ്സീർ, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾ നിന്നോട് സഹായം, നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സഹായം തൗഹീദിൽ ഉറച്ചു നിൽക്കാനുള്ള സഹായമാണ്. അത് റബ്ബേ നിന്നിൽ നിന്നുണ്ടാകണം. നിന്റെ മാത്രം, നിന്നെ മാത്രം പരമേൽപ്പിക്കാൻ, നിന്നോട് മാത്രം ദുആ ചെയ്യാൻ, നിന്നിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കാൻ, ആ തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ, അതിന് നിന്റെ സഹായമാണ് ഞങ്ങൾക്ക് അർത്ഥിക്കാനുള്ളത്. നിന്നോട് മാത്രം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നീ ഞങ്ങളെ കാര്യത്തിൽ സഹായിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ തെറ്റിപ്പോകും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അദ്ദേഹത്തോട് പറഞ്ഞ ഒരു ഹദീസ് ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വല്ലദീ നഫ്സീ ബിയദിഹി ലശിർക്കു അഖ്സാ മിൻ ദബീബിൻ നംലി. അബൂബക്കറിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ശിർക്ക് എന്നത് ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗോപ്യമായ നിലക്ക്, ഗൂഢമായ നിലക്ക് നിങ്ങളിലേക്ക് കടന്നു വരും. അലാ അദുല്ലുക അലാ ശയ്ഇൻ ഇദാ ഖുൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. ഞാൻ നിനക്ക് ചില വാക്യം പഠിപ്പിച്ചു തരാം, ഒരു കാര്യം പഠിപ്പിച്ചു തരാം, അത് നീ പറഞ്ഞാൽ ശിർക്കിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വഅന അഅലം, അള്ളാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു, ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ ശിർക്ക് വെക്കുന്നതിൽ നിന്നും, അറിയാതെ വല്ല ശിർക്കും എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കല്ല തേടുകയും ചെയ്യുന്നു. അപ്പൊ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത് ആർക്കാണ്? സിദ്ദീഖുൽ അക്ബറിനാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ആരാ പഠിപ്പിച്ചു കൊടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. പിന്നെ ഇപ്പൊ 35 കൊല്ലം 50 കൊല്ലം തൗഹീദിൽ ജീവിച്ചുകൊണ്ട് ഒരു കാര്യമല്ല. അപ്പൊ ശിർക്കിനെ നമ്മൾ നല്ലവണ്ണം പേടിക്കണം. ശിർക്കിലേക്ക് പോകുന്നതിന്റെ ശിർക്കിന്റെ വഴികളെ നമ്മൾ നല്ല ജാഗ്രതയോടെ കാണണം. അതിൽ യാതൊരു സംശയം ആർക്കും പെടല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമായ ശിർക്ക് എന്ന് പറഞ്ഞത് എന്താ? ശിർക്കുൽ അസ്ഗർ മസീഹുദ്ദജ്ജാലിന്റെ ഫിത്നയേക്കാൾ എന്റെ ഉമ്മത്ത് ഞാൻ ഭയപ്പെടുന്ന ഫിത്നയാണെന്ത്? ചെറിയ ശിർക്ക്. ഏതാണത്? റിയാ, ആളുകളെ കാണിക്കാൻ വേണ്ടി അമലുകൾ ചെയ്യാം. ഏതൊരു അമലും ആർക്ക് വേണ്ടിയാ ചെയ്യേണ്ടത്? അള്ളാഹുവിന്റെ വജ്ഹു മാത്രം ഉദ്ദേശിച്ച് ചെയ്യേണ്ട അമലുകള്, അത് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അതിനാ എന്ത് പറയാ? റിയാ, ലോകമാന്യം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതാണ് ഉറുമ്പ് അരിക്കുന്നതിനേക്കാൾ ഗൂഢമായി നിങ്ങളിലേക്ക് കടന്നുവരും എന്ന് പറയുന്നത്. ചെറിയ ശിർക്ക് പിന്നെ അത് വലിയ ശിർക്കായി മാറും. ചെറിയ ശിർക്ക് കൊണ്ട് ഒരാള് ഈ ഉമ്മത്തുനിന്ന് പുറത്തു പോകില്ല. പക്ഷെ വലിയ ശിർക്കാണെങ്കിലോ അത് ഉമ്മത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്, ഗൗരവമുള്ളതാണ്. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറിവ് നടത്തുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, ഇങ്ങനെയുള്ള ശിർക്കൊക്കെ സംഭവിച്ചാൽ മില്ലത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഗൗരവമേറിയതും അതോടുകൂടി മരിച്ചാൽ സ്വർഗം നിഷിദ്ധവുമാക്കുന്ന കാര്യമാണ്, വളരെ ഗൗരവമുള്ള കാര്യമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ എത്ര കാലം തൗഹീദിൽ ജീവിച്ചാലും എത്ര വലിയ സലഫിയാണെങ്കിലും നമുക്ക് നമ്മളെപ്പറ്റിയൊരു അതിര് കടന്ന ആത്മവിശ്വാസം ഒരിക്കലും ഉണ്ടായിക്കൂടാ. ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കിപ്പോ ഇനിയെന്താ കുറവ്? ഇപ്പൊ ഞാനൊക്കെ സ്വർഗത്ത് പോയി, ഇനിയിപ്പാരാ പോവുക? ഇതൊന്നും നാവുകൊണ്ട് പറയണമെന്നില്ല, പക്ഷെ നിലപാടുകൾ കണ്ടാൽ ചിലപ്പോ അങ്ങനെ തോന്നിപ്പോകും. ഒരു കുറവും കുറ്റവും എനിക്കൊന്നുമില്ല, ഞാനൊക്കെ 100-100 തികഞ്ഞ ആളാണ് എന്ന രീതിയിൽ മറ്റുള്ളവരോടൊക്കെ എല്ലാരോടും തർക്കിക്ക, ആരോടും ചോദ്യം ചെയ്യുക, യമിനടുത്തും. അങ്ങനെ ചില ആളുകളുണ്ട്, അതൊരിക്കലും ശരിയല്ല. ഓരെന്തോന്ന് പഠിച്ചിട്ടുണ്ടാവും, അതിന്റെ അപ്പുറം കണ്ടുണ്ടാവില്ല, അപ്പുറവും കണ്ടിട്ടുണ്ടാവില്ല, അതല്ലാത്തൊന്നും ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞ തർക്കിക്കാൻ നിൽക്കും. അങ്ങനെയാണ് ചില ആളുകൾ. അപ്പൊ അതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ കാര്യമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ശിർക്കിന്ന് രക്ഷപ്പെടാൻ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്കറിയോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ശിർക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വജനുബിനിയോ ബനിയ അന്നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ബിംബങ്ങൾക്ക് ഇബാദത്തെടുക്കുന്നതിൽ നിന്ന് അകറ്റി നിർത്തണേ റബ്ബേ. കണ്ടോ, ഈ രാജ്യത്തെ, മക്ക രാജ്യത്തെ നിർഭയ രാജ്യമാക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ബിംബങ്ങളെ തകർത്ത, അല്ലേ, ശിർക്കിനെതിരിൽ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച, അഗ്നി പരീക്ഷണത്തിന് സാക്ഷാൽ അർത്ഥത്തിൽ വിധേയമായ വ്യക്തിയാണ് അത്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹമാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്ന ഒരു പ്രചാരണം ചില ആളുകൾ നടത്തുന്നുണ്ട്. ഇവിടുത്തെ ശിർക്കിന്റെ ആളുകൾ തന്നെയാണ് നടത്തുന്നത്. മറ്റെല്ലാ തിന്മയെയും നമ്മൾ പേടിക്കണം, ശിർക്കിനെ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹിയുടെ ഹദീസൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് പല ആളുകളും പറയുന്നുണ്ട്. ഭയങ്കര അപകടമാണ്. യഥാർത്ഥത്തിൽ ശിർക്കിനെ, മറ്റു തിന്മകളെ പേടിക്കുന്നതിലേറെ പേടിക്കണം. കാരണം എന്താ, ശിർക്ക് വന്നുപോയാൽ അമലുകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് ചെറിയ വിഷമാണ്, കുറച്ചുണ്ടായാൽ മതി, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് എപ്പോഴും സഹായം തേടണം. അതുപോലെ നമ്മുടെ രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകളുടെ കൂട്ടത്തിലുണ്ടല്ലോ, അല്ലാഹു ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലേ? എന്താ അർത്ഥം? അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു കുഫ്രിൽ നിന്നും ഫഖറിൽ നിന്നും. ഫഖർ എന്താ? ദാരിദ്ര്യം. ദാരിദ്ര്യം അത്യാവശ്യ കാര്യത്തിന് പോലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഗതികേട്, പരാധീനത എന്ന് പറയും മലയാളത്തിൽ. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ കാദൽ ഫഖ്റു അൻ യകൂന കുഫ്ര, ദാരിദ്ര്യം കുഫ്റിനോട് അടുത്തിരിക്കുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ദാരിദ്ര്യത്തെയും നിന്നും സത്യനിഷേധത്തിൽ നിന്നും, അത് രണ്ടും അടുത്തതാണ്. ദാരിദ്ര്യത്തിലൂടെ പലരും ആളുകൾ എന്ത് ചെയ്യും? കുഫ്റിലേക്ക് പോകും. പല ആളുകളും കുഫ്ർ ചെയ്യുന്നത് ദാരിദ്ര്യം കൊണ്ടായിരിക്കും, പല കുഫ്റുകളിലും ആളുകൾ അകപ്പെടുന്നത്. അതുകൊണ്ട് ദാരിദ്ര്യം വരുന്നതിന് നമ്മൾ പേടിക്കേണ്ട, കുഫ്റിലേക്കുള്ള വഴിയായി പോകുമോ എന്ന് പേടിച്ചിട്ടാണ് രാവിലെയും വൈകുന്നേരം നമ്മളോട് എന്ത് പറഞ്ഞത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അതുപോലെ തന്നെ അബൂദാവൂദ് നസായി റിവായത്ത് ചെയ്ത ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന അശ്ശഖാഖി വൻ നിഫാഖി വസൂഇൽ അഖ്ലാഖ്. അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം തേടുന്നു. മിന അശ്ശഖാഖി, ശിഖാഖ് എന്ന് പറഞ്ഞ മുഖാലഫത്തുൽ ഹഖ് എന്നാണ് അതിന് ശാരിഹിങ്ങൾ അർത്ഥം കൊടുത്തിട്ടുള്ളത്. സത്യത്തിനെതിരാവുക. കാഫിറുകളെ പറ്റി പറഞ്ഞു ഇന്നഹും ഫി ഇസ്സത്തിം വ ശിഖാഖ്, അതാ സത്യത്തിനെതിരാകുന്നതിൽ നിന്നും അതുപോലെ തന്നെ കാപട്യത്തിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അപ്പൊ നിഫാഖ് എന്ന രക്ഷ ചോദിച്ചിട്ടുണ്ട്. നിഫാഖ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ്, നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന ഗുരുതരമായ രോഗമാണ്. ഇബ്ൻ അബീ മുലൈക എന്ന് താബിഈ പറഞ്ഞതായി ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതർത്തു സലാദീന മിൻ അസ്ഹാബിൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബികളിൽ 30 ആളെ ഞാൻ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും തങ്ങളുടെ കാര്യത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. തനിക്ക് നിഫാഖ് വരുമോ എന്ന പേടി അവർക്കൊക്കെ ഉണ്ടായിരുന്നു. മാമിൻഹും അഹദുൻ യഖൂലു അലാ ഈമാനി ജിബ്രീൽ വ മീക്കാൽ, ഞാൻ ജിബ്രീലിന്റെ മീക്കാലിന്റെയൊക്കെ ഈമാൻ പോലെ ഈമാനുള്ളവരാണെന്ന് അവരാരും വാദിച്ചിരുന്നില്ല. വയുദുക്കറു അനിൽ ഹസൻ, ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയിൽ നിന്ന് ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാ ഖാഫഹു ഇല്ലാ മുഅ്മിനുൻ. കണ്ടോ, നിഫാഖിനെ പേടിക്കുകയില്ല മുഅ്മിൻ അല്ലാതെ. അപ്പൊ മുഅ്മിനാണോ അവൻ അവന്റെ ഈമാനെ ബാധിക്കുന്ന നിഫാഖിനെ പേടിക്കും. എനിക്ക് നിഫാഖ് ഓരോന്ന് പേടിക്കും. അല്ല അമിനഹു ഇല്ലാ മുനാഫിഖ്, എനിക്ക് നിഫാഖൊന്നും വരൂല എന്ന് പറഞ്ഞ ഓനാണ് മുനാഫിക്ക്. മുനാഫിക്കിന് മാത്രം അതിനെക്കുറിച്ച് നിർഭയത്തുണ്ടാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിഫാഖ് വന്നു പോകുന്നതിന് നമ്മൾ ഭയപ്പെടണം. അപ്പൊ നിഫാഖിന്റെ അമലിയായ നിഫാഖുണ്ട്, അഖീദാപരമായ നിഫാഖുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാൻ സാധ്യത കുറവാണ്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിച്ചാൽ വേഗം ഉത്തരം കിട്ടും. അതൊക്കെ അഖീദയിലുള്ള ഗുരുതരമായ നിഫാഖ് തന്നെയാണ്. അള്ളാഹിനെ പറ്റിയുള്ള വിചാരം എന്താ അവർക്ക്? അള്ളാഹുവിനെ തോൽപ്പിക്കുന്ന ഔലിയാക്കന്മാരെ പറ്റി വിശ്വസിക്കുക, അള്ളാഹ് തന്നെ ഔലിയാക്കന്മാർക്ക് തോറ്റു കൊടുക്കുക അല്ലേ? നിങ്ങൾ ഒരുപാടുണ്ട് അഖീദയെ ബാധിക്കുന്ന നിഫാഖിന്റെ ഇനങ്ങൾ പറയുകയാണെങ്കിൽ. നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ച ആയത്തുൽ മുനാഫിക്ക് സലാസുൻ, നിഫാഖിന്റെ മുനാഫിക്കിന്റെ അടയാളം മൂന്നാണ് എന്ന് പറഞ്ഞല്ലോ, അത് അമലിയായ നിഫാഖിനെ പറ്റിയാ. ചെറിയ നിഫാഖ്, വലിയ നിഫാഖല്ല. അതാണ് എന്ത്? ഇദാ ഹദ്ദസ കദബ, സംസാരിച്ച കളവ് പറയും. വൈദാ വഅദ അഖലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കും. വൈദാ തുമിന ഖാന, വിശ്വസിച്ച ചതിക്കും. നാലാമതൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. വൈദാ ഖാസമ ഫജർ, തമ്മിൽ തെറ്റിയാൽ വിളഭ്യം പറയും, തെറി വിളിച്ചാളും. ഈ നാലടയാളം അമലിൽ നിഫാഖുള്ളവരെ പറ്റി പറഞ്ഞതാണ്. അഖീദയിൽ നിഫാഖുള്ളവരെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണെന്ന് പറഞ്ഞത് അമലിലുള്ള നിഫാഖിനെ പറ്റിയല്ല, അഖീദയിലുള്ള നിഫാഖിനെ പറ്റി. അപ്പൊ നിഫാഖിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അതുപോലെ തന്നെ റിയാ സുംഅത്ത്, റിയാ എന്ന് പറഞ്ഞ ലോകമാന്യം, സുംഅത്ത് എന്ന് പറഞ്ഞാല് കേൾപ്പോരു, പ്രശസ്തി ഉണ്ടാകാനുള്ള ആഗ്രഹം. പത്രത്തിൽ പേര് വരണം, പോട്ടം വരണം, എല്ലാരും ആളുകളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം, നാക്കിലും വാക്കിലൊക്കെ ഞാനായിരിക്കണം, അങ്ങനെ വിചാരമുണ്ടല്ലോ ആളുകൾക്ക്. അങ്ങനെ തന്നെ കുറിച്ച് താൻ പ്രശസ്തനാകണമെന്ന ആഗ്രഹം, അതിൽ നിന്നും രക്ഷ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖരി വൽ ഫഖർ, ഫഖരി വൽ കുഫർ വൽ ഫുസൂഖി വശ്ശഖാഖി വൻ നിഫാഖി വസ്സുംഅത്തി വന്നിയാ. ഇത് ഹാക്കിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അല്ലാഹുവേ ദാരിദ്ര്യത്തിൽ നിന്നും കുഫറിൽ നിന്നും, ഫുസൂഖ് എന്ന അധർമ്മം തമ്മാടിത്തം എന്നൊക്കെ പറയലുണ്ട്, ശിഖാഖ് എന്ന നേരത്തെ ഞാൻ പറഞ്ഞു എന്ത്, മുഖാലഫത്തുൽ ഹഖ് സത്യത്തിനെതിരാകൽ, നിഫാഖ് കാപട്യം, വസ്സുംഅത്തി വന്നിയാ ലോകമാന്യത്തിൽ നിന്നും, അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ പ്രശസ്തനാകാനുള്ള ആഗ്രഹത്തിന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അത് വല്ലാത്തൊരു രോഗമാണ്. തനിക്കൊന്ന് ആളുകളടിയിലൊന്ന് പേരെടുക്കണമെന്ന് ചിന്തിക്കുക അല്ലേ? മൂത്രപ്പനി പോയാൽ പോലും ഓനോ എന്റെ പേരും ഫോൺ നമ്പറും എഴുതിച്ചാടും അല്ലേ? പിന്നെ ട്രെയിനിലൊക്കെ കാണാം ഓന്റെ പേരും അഡ്രസ്സും എല്ലായിടത്തും. ഇപ്പൊ എവിടെയാലും പഠിച്ച മൂപ്പരിക്ക് പേരും അഡ്രസ്സും എല്ലാവരും അറിയണം എന്നുള്ളൂ. മനസ്സിലായില്ലേ? പെണ്ണ് കേസ് ഉണ്ടായിട്ടാലും പഠിച്ച പത്രത്തിലൊന്ന് പേര് വന്നാ മതി എന്ന് വിചാരിക്കണമല്ലുണ്ടാവും അങ്ങനത്തെ ചില മനുഷ്യന്മാര്. അപ്പൊ അതുകൊണ്ട് ഈ സുംഅത്തുൽ റിയാ വല്ലാത്തൊരു രോഗമാണ്. മനസ്സിലായില്ലേ? എല്ലായിടത്തും പിന്നെ സ്റ്റേജ് മക്കേറാനും പ്രത്യക്ഷപ്പെടാനും അങ്ങനത്തെ ചില ചിന്താഗതിക്കാരുണ്ടാവും. അതൊക്കെ വളരെ നമ്മളെ ഇഖ്ലാസിനെ നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണ്. പ്രകടനപരത, പുറംപൂച്ച് കാണിക്കൽ, പ്രകടനത്തിന്റെ കാലമാണ്. പ്രകടനം ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തല, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. ഞാൻ ചുരുക്കി പറയാണ്, അപ്പൊ വിശ്വാസപരമായി അഖീദയിൽ നമുക്ക് സംഭവിക്കുന്ന തെറ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പൊറുക്കണ്ട തേടുകയും നമ്മൾ ഇടക്കിടക്ക് വിചാരണ ചെയ്യുമ്പോൾ സ്വന്തത്തെ വിചാരണ ചെയ്യുകയും വേണം. ഇനി അമലുകളെ കാര്യം, നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ രണ്ടെണ്ണമുണ്ട്, ഒന്ന് ഈമാനും മറ്റൊന്ന് അമലു സാലിഹും. അല്ലേ, സാലിഹായ അമൽ തന്നെയാണോ ഞാൻ ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണോ? അതല്ല വല്ല ബിദ്അത്ത് എന്റെ കർമ്മങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? ഈമാനിൽ ശിർക്ക് വരുന്നത് പോലെ തന്നെ അമലുകൾ എന്ത് വരും? അമലിലും ബിദ്അത്ത് വരും, വിശ്വാസത്തിലും ബിദ്അത്ത് വരും. മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് പരിശോധന നടത്തണം. അതുപോലെ നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട് ഓരോ മുഅ്മിനും. സംസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെ നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ഒരു നേരത്തെ ഫർളു നിസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൻ പാപമാണ്. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മളെ വിചാരണ ചെയ്യാൻ, ഞാൻ ശരിക്കും നിസ്കരിക്കുന്നുണ്ടോ? അഞ്ചു നേരം കൃത്യമായി ജമാഅത്തായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ടോ? എത്ര ആളുകളുണ്ട്? രണ്ടോ ഒക്കെ മൂന്നോ ഒക്കെ ഉള്ളൂ അവർക്കുണ്ടാക്കാൻ. സുബൈ തീരല്ലാത്തുണ്ട്. ഈ ചുറ്റെത്ര പിയാപ്പിളാരുണ്ട്, പക്ഷെ സുബൈക്കൊന്നൊക്കെ രണ്ട് സഫ ഉണ്ടാവുള്ളൂ. എന്താ ഈ പിയാപ്പിളാരൊക്കെ അവിടെ കിടന്നുറങ്ങല്ലേ? അമ്മോശനോട് പറയാ, നിങ്ങൾ പോകുമ്പോ ഗേറ്റ് മെല്ലെ തുറക്കണേ, പിയാപ്പിള ഉണരും. മൂപ്പര് പള്ളിയിൽ പോവും, പിയാപ്പിളന് ഉണരാൻ പാടില്ലല്ലോ. പിയാപ്പിളാറിന് ആരാ? അപ്പൊ ആ കളിയാണ്. സുബഹിക്ക് പള്ളിയിൽ വരാത്ത യഹൂദി വീട്ടിൽ കിടന്നിറങ്ങ, സംസ്കരിക്കുന്നുമില്ല. എന്നിട്ട് ഏഴുമണിക്ക് ഏഴരമണിക്ക് അമ്മായിമ പോയി മുട്ടി വിളിച്ച് പോയി മുട്ടും ചായയും കൊടുക്കുകയാണ്. അവനവിടെ വീട്ടിൽ കിടക്കുന്നതിൽ പ്രശ്നമല്ല. അത് ഭയങ്കര തെറ്റാണത്. അപ്പൊ ഒരു വഖത്ത് നിസ്കാരം ഒഴിവാക്കുന്നത് വൻ പാപമാണ്. മനസ്സിലായില്ലേ? അതൊരിക്കലും തന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ ഒരാൾ ഉണ്ടാവാൻ പാടില്ല. അത്ര ഗൗരവമുള്ള കുറ്റാണത് ഫർളു നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. അപ്പൊ ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന സ്വഭാവം എനിക്കുണ്ടോ? അതിൽ ഞാൻ വീഴ്ച വരുത്താറുണ്ടോ? ഈ ഗൾഫിലൊക്കെ പോയാല് വെള്ളിയാഴ്ച സുബൈക്ക് വളരെ ആള് കുറവേക്കാരും, കാരണം കടകളൊക്കെ ഒഴിവാണ്, എല്ലാവർക്കും ലീവാണ്. വ്യാഴാഴ്ച 12 ഒരു മണിവരെ ഏഷ്യാനെറ്റ് കണ്ട് മറ്റേ മാന്തി മാന്തി അങ്ങനെ അങ്ങ് ഉറങ്ങുമ്പോഴത്തിന് നേരണ്ട് വൈകും. അന്ന് സുബൈ ഉണ്ടല്ലോ. പിന്നെ പിറ്റേ എല്ലാ ദിവസവും മുമ്പ് എണീക്കണെന്തിനാ? അത് കഫീലിനെ പേടിച്ചിട്ടാ, കാശ് കിട്ടൂല, ജോലിന്ന് വിരിച്ചിട്ടാണ് വിചാരിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജമാഅത്താണിത്, വെള്ളിയാഴ്ചത്തെ സുബൈ ജമാഅത്ത്. അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിന്റെ ശ്രേഷ്ഠത. അവിടെ നമ്മളെ ആളുകൾ എന്ത് ചെയ്യും? വെള്ളിയാഴ്ച ലീവ് ആയതുകൊണ്ട് സുബൈ ഉണ്ടാകും. അപ്പൊ എല്ലാ ദിവസവും സുബൈക്ക് എണീക്കുന്നത് കഫീലിന് വേണ്ടിയാണ്. ആ സ്വഭാവം നമുക്കും ബാധിക്കുന്നത് നമ്മള് പ്രത്യേകിച്ച് പരിഗണിക്കേണ്ട കാര്യമാണ്. അതുപോലെ നോമ്പ് കാലത്ത് നോമ്പെടുക്കാതിരിക്ക, ഹജ്ജിനും ഉംറക്കും കഴിവുണ്ടായിട്ടും ഹജ്ജിനും ഉംറക്കും പോകാതിരിക്ക, സകാത്ത് കൊടുക്കാൻ കഴിവുണ്ടായിട്ട് സകാത്ത് കൊടുക്കാതിരിക്ക. എത്ര എത്ര ആളുകളുണ്ട്, എത്രയോ തവണ ഹജ്ജ് ചെയ്യാൻ പൈസ ഉണ്ടായിട്ടും എന്നും ഈ പരന്റെ പണി തീരുന്നില്ല, മരിക്കോളം തീരൂല്ല. ഈ ഉയരം വിളിച്ച് അപ്പുറത്ത് കയറ്റും, ആ അടുക്കള വിളിച്ച് അപ്പുറത്ത് കയറ്റും, ഇത് കുത്തി പൊളിച്ചിട്ട് അപ്പുറത്ത് കാക്കും, ഇതെന്നെ പണി. എന്നും വണ്ടി ഒന്ന് മാറ്റും, മറ്റേ വണ്ടി എടുക്കും, ആ വണ്ടി എടുക്കും, തക്കാരം തക്കാരം തക്കാരം. അജിനാണ് ഉമ്പറക്കുവാനും സക്കാത്ത് കൊടുക്കാനും മൂപ്പർക്ക് കഴിയൂല. മനസ്സിലായില്ലേ? എന്നും മൂപ്പർക്ക് പയ്യരാണ്, അത് തീരൂല. ആ രീതിയിൽ സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ ഒക്കെ ജീവിക്കുന്ന ആളുകൾ, അതൊക്കെ വൻ പാപങ്ങളാണ്. അപ്പൊ ഫറളായ കാര്യങ്ങൾ ഉപേക്ഷിച്ച് വൻ പാപങ്ങളിൽ അകപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിചാരണ ചെയ്യണം. ഈ പാപങ്ങൾ രണ്ട് സൈസ് ഉണ്ട്. ഒന്ന് ചെയ്യൽ കൊണ്ടുണ്ടാകുന്ന പാപം, വ്യഭിചരിക്കുക, കളവ് നടത്തുക, മോഷ്ടിക്കുക, പലിശ വാങ്ങുക, കൊടുക്കുക, അതൊക്കെ ചെയ്യലാണ്. ചെയ്യാതിരിക്കൽ കൊണ്ടുണ്ടാകുന്ന പാപാണെന്ത്? നിസ്കരിക്കാണ്ടിരിക്കുക, ഫറളാണ്. നോമ്പെടുക്കാതിരിക്കുക, ഹജ്ജ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പാപം ഉണ്ടാവും. ഇത് രണ്ട് പാപങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ അമലുകളിൽ നമ്മൾ തന്നെ വിചാരണ ചെയ്യുമ്പോൾ നിസ്കാരം മാത്രമല്ല, ഖുർആൻ ഓതുന്ന കാര്യം, ദിക്ർ ദുആകളുടെ കാര്യം. ഇപ്പൊ രാവിലെയും വൈകുന്നേരത്തിൽ ദിക്ർ ഒന്നും ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. റമദാൻ മാസം എന്നിങ്ങനെ തട്ടിമുട്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കും, പിന്നെയും വിട്ടു, പിന്നെ അടുത്ത റമദാനിലുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ ചെല്ലേണ്ട ദിക്റുകളുണ്ട്. സുബൈ നിസ്കരിച്ച് സൂര്യ ഉദിക്കുന്നവരെ ചെല്ലേണ്ടതുണ്ട്, അസർ നിസ്കരിച്ച് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് ചെല്ലേണ്ടതുണ്ട്. അതെല്ലാം ഓരോ സന്ദർഭത്തിലും, പള്ളി കയറുമ്പോ, ഇറങ്ങുമ്പോ, ഡ്രസ് ഇടുമ്പോ, മാസപ്പിറവി കണ്ടാൽ, എല്ലാ സന്ദർഭത്തിലും ദുആ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ അറിയാത്ത ആളുകൾ, അതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയുമായി ഏറ്റവും കൂടുതൽ അടുക്കുവാനുള്ള മാർഗമാണിത്, ദുആ ദിക്റുകൾ. ദുആയുടെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവനാണ് യഥാർത്ഥ പിശുക്കൻ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ആ കാര്യം നമ്മൾ ഇടയ്ക്കിടെ നമ്മളെ തന്നെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. അതിന് പുറമെ നിസ്കാരവും നോമ്പും ഇബാദത്തും ഒക്കെ ഉണ്ടാവും. പക്ഷെ വേറെ ഒരു സൽക്കർമ്മങ്ങളും അയാളിൽ ഉണ്ടാവില്ല. അറു പിശുക്കനായിരിക്കും അല്ലേ. പാവപ്പെട്ടവനെ സഹായിക്കുക, യതീമിനെ സഹായിക്കുക, വിധവകളെ സഹായിക്കുക, ഇങ്ങനെ ഒരുപാട് രോഗികളെ സഹായിക്കുക, ഒരുപാട് മനുഷ്യന്മാർ കഷ്ടപ്പെടുന്നവരും ദുരിതമനുഭവിക്കുന്ന ഒരു ലോകത്തുണ്ട്. അവരുടെ കാര്യത്തിൽ നിന്നും ഒരു പരിശ്രമവും അയാൾ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ മൂലാച്ചി സ്വഭാവം എനിക്കുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചെയ്യണം, പരിശോധിക്കണം. അറായിത്തല്ലതി യുഖദ്ദിബു ബിദ്ദീൻ അല്ലേ, അവിടെ പ്രതിഫല നാളിനെ തന്നെ നിഷേധിക്കുന്നവനാണവൻ, യതീമിനാട്ടിയോടിക്കുന്നവൻ. മാത്രല്ല വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ പ്രേരണ നൽകാത്തവനാണ്. ഓൻ കൊടുക്കൂല എന്ന് മാത്രം വേറെ ആരെങ്കിലും കൊടുക്കണ്ടേ പറഞ്ഞു, നമ്മൾ കൊടുത്തിട്ട് ഓലോ തീരൂല, നിങ്ങൾ എന്തിനാ വെറുതെ അതിന് മെനക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊടുക്കണ തടയാ മൂപ്പരെ കൊണ്ട് കഴിയുമോ എന്ന് അത് നോക്കും. മനസ്സിലായില്ലേ? അപ്പൊ പിന്നെ അടുത്ത ചോദ്യം, അങ്ങനത്തെ ചില ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ, അതിന്റെ മറുപടി അടുത്ത ആയത്തിൽ എന്ത്? ഇപ്പൊ വൈരുള്ളിൽ മുസല്ലി, ഇങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശം. ഈ ജാതി മൂരാച്ചി സ്വഭാവമുള്ളവരുടെ നിസ്കാരം എന്താ കൊണ്ട് കാര്യമുള്ളത്? പിന്നെ എന്തിനാ അവർ നിസ്കരിക്കണത്? അതാണ് അന്ന് തന്നെ പറഞ്ഞു, അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. പള്ളി കമ്മിറ്റിയിൽ സീറ്റ് ഇട്ടണെങ്കിൽ, അല്ലെ മോളെ നിക്കാഹിന് ഉസ്താദും കമ്മിറ്റിയും ഒക്കെ ലെഡ്ജറും കൊണ്ട് വരണമെങ്കിൽ, അല്ലെ മുസ്ലിം മക്ബറിൽ മറവ് ചെയ്യണമെങ്കിൽ, ആളുകളിൽ മുസ്ലിമാന്ന് അറിയപ്പെടണം, അതിനൊക്കെ വേണ്ടി ഇടക്ക് മൂപ്പർ ചെയ്യും, നിസ്കരിക്കും. പിന്നെ മൂപ്പർ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും സഹായം ചോദിച്ചാൽ മതി അല്ലേ. എന്റെ ഫോണ് എന്തോ ഓഫായി പോയി, ലോക്കൽ കോള്, ഇത് ഇതിൽ തീരെ തരൂല. ഇവിടുന്ന് അങ്ങനെ വണ്ടി കാലി അടിച്ചു പോകാൻ കയ്യാണിച്ചാൽ നിർത്തൂല. അങ്ങനെ ഒരു സഹായം ആർക്കും ചെയ്യൂല. മനസ്സിലായില്ല? അതാ വയം നഊനൽ മാഊൻ, ചെറിയ സഹായങ്ങൾ പോലും തടഞ്ഞു വെക്കും. ആ ഒരു ചെറിയ സൂറത്ത് എത്ര ഗൗരവമുള്ള വിഷയങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. നോക്കി എത്ര വിധവകളാണ്, എത്ര വിവാഹമോചിതകളാണ് നമ്മുടെ സമുദായത്തിലുള്ളത് അല്ലേ. ഒരാളെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ, അവിടെ ഭർത്താവ് മരിച്ചു, ഇനി എന്താ കിട്ടുക? അടന്നോട്ടെ, അവിടെ വീട്ടിൽ പാത്രം കഴിക്കോട്ടെ, ചോറില്ലേ, ചാറില്ലേ, ഫാനില്ലേ, ചോറും ചാറും ഫാനും കെട്ടിക്കണിനും മുമ്പുണ്ടായില്ലല്ലോ. വേറൊരു കല്യാണം അവൾക്ക് ഉണ്ടാക്കുന്നതിനെ പറ്റി ഇവർ ആലോചിക്കുന്നില്ല. അവൾക്ക് കല്യാണം കഴിക്കേണ്ടതുണ്ടാവും അല്ലേ. ഉമ്മ മരിച്ചു, ബാപ്പാനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കല്ലേ. ചങ്ങൾക്ക് എന്താ ഭ്രാന്ത്? ഒപ്പര് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ 60 ആകാനായി, ഇനിയിപ്പൊ മുന്നിട്ടിക്കുക. ഏയ്, എന്നിട്ട് ആരാ പിന്നെ മൂപ്പരെ നോക്കുക? നിങ്ങൾക്ക് നേരമുണ്ടോ? ഇവിടെ തീരെ ഉണ്ടാവില്ല, കാരണം പുയ്യാപ്പിള്ളേരെ ഒക്കെ അവിടെ പോയല്ലോ, ഒക്കെ പെണ്ണുങ്ങൾ വീട്ടിലല്ലേ. യേശയായ ഫോൺ വരല് തുടങ്ങും അല്ലേ. അപ്പാ കല്യാണം കഴിപ്പിക്കണം. അപ്പൊ വിധവകൾക്ക് ഭർത്താവ് ഉണ്ടായി കൊടുക്കുക, വിഭാജകർക്ക് ഭാര്യ ഉണ്ടായി കൊടുക്കുക. വാങ്ക്യഹുൽ അയാമാമിങ്കും, ഉമ്മത്തിനോട് മുഴുവുള്ള കൽപ്പനയാണ്. ഇണകളില്ലാത്തവർക്ക് നിങ്ങൾ ഇണകൾ ഉണ്ടായി കൊടുക്കണം, നമ്മളെ നമ്മുടെ കൽപ്പനയാണ് നിക്കാഹ് ഉണ്ടായി കൊടുക്കണം. അപ്പൊ അത് ആ കാര്യത്തിൽ വളരെ മോശമാണ് നമ്മുടെ നാട്ടില്. അസ്സായി അലൽ അർമലത്തി കൽ മുജാഹിദി ഫീ സബീലില്ല, വിധവകളുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ്. രാത്രി നിസ്കരിക്കുന്നവനെ പോലെയും പകൽ നോമ്പ് തോൽക്കുന്നവനെ പോലെയുമാണ്. അപ്പൊ ഈ വക കാര്യത്തിലൊക്കെ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരു കണക്കെടുത്ത് നോക്കുക, നമ്മുടെ മഹലിൽ എത്ര വിധവകളുണ്ട്, എത്ര വിവാഹമോചിതകളുണ്ട്. അവൻ പലരും വിവാഹം ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ അതൊക്കെ സമൂഹത്തിനൊരു മോശമായ്മാരിയ. ഓൾക്കോളെ ആ കുട്ടികളിൽ നോക്കി, ഇന്നാ പറഞ്ഞപ്പോ വേറെ മാപ്പിളുടെ ഒപ്പം പോവാ എന്ന് പറഞ്ഞിട്ട് തന്നെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകളാണ്. കാരണം എന്താ, ഇവർക്ക് വീട്ടിൽ പാത്രം കഴിക്കാൻ ഒരാളായി കിട്ടിയല്ലോ. അതാണ് ആളുകളുടെ ചിന്താഗതി. അങ്ങനെ മറ്റുള്ളവരുടെ ആട്ടും തുപ്പും ശാപവും കേട്ടിട്ട് എന്താ പറയണത്? ഒരു ബർക്കത്തുമില്ല. ഒരു പെണ്ണും കുട്ടികളും ഉണ്ട്, ആയിട്ടുള്ള കൊണ്ടുള്ള ഷെറാണ് ഈ അവരെ കൊണ്ട് ആ വീട്ടിനൊരു ബർക്കത്തിൽ. അങ്ങനെ പിന്നെ അവരെ ഈ ശാപം കേട്ട് ജീവിക്കുകയാണ് അവര്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഞാൻ അതിലേക്ക് കടക്കല്ല. അപ്പൊ അങ്ങനത്തെ സംഗതികള് അവർക്കൊക്കെ വിവാഹം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ചോദിക്കും, ആരാ പെയ് പിന്നെ വിവാഹമോചിതനെ കെട്ടുക, ആരാ പെയ് ഭർത്താവ് മരിച്ചവനെ കെട്ടുക? അതാണ് രണ്ടാം വിവാഹം മൂന്നാം വിവാഹം ഒക്കെ കഴിക്കണം എന്ന് പറയുന്നത്. ഒന്നാം കെട്ടിയവരെ ഏതായാലും ഇപ്പൊ കെട്ടൂലല്ലോ. നമ്മളെ കുട്ടികളെ കെട്ടിക്കുമ്പോ പിന്നെ വിധവനെ കൊണ്ട് അല്ല പിന്നെ രണ്ടാമത് കല്യാണം കഴിക്കണ കൊണ്ട് കെട്ടിക്കോ, അത് അത് പറ്റൂല. അപ്പൊ വിധവകൾക്കും വിവാഹമോചിതകൾക്കും ഒക്കെ അവർ രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ ബഹുഭാരിത്വം ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. മനസ്സിലായില്ലേ? അതിനെന്ത് ചെയ്യണം? തന്റെ ഇടമുള്ളവർ തയ്യാറെടുക്കണം, അതിന് പ്രോത്സാഹനങ്ങൾ ഉണ്ടാകണം. നാട്ടിലങ്ങനല്ല, നാട്ടില് വ്യഭിചാരത്തിന് പോയാലും കുഴപ്പമില്ല, ബഹുഭാരിത്വം പറ്റൂല എന്നുള്ളിടത്താണ് മുസ്ലിമീങ്ങളെ ചിന്ത. എന്താ കാരണം? അത്തരം ആളുകളോടാ കൂടി ജീവിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് ഈ സങ്കര സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ചില ദോഷങ്ങളാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ എന്തു ചെയ്യുന്നുണ്ട്, എന്ന് നമ്മൾ പരിശ്രമിക്കണം. ഞാൻ ചുരുക്കി പറയാണ്, നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായ ഒരു മേഖലയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വിവാദത്തിന്റെ മേഖലയുണ്ട്, സൽക്കർമ്മങ്ങളുടെ മേഖലയുണ്ട്, വിശ്വാസങ്ങളുടെ മേഖലയുണ്ട്. അങ്ങനെ സ്വന്തമായി നമ്മൾ നമ്മളെ സംസ്കരിക്കുന്നത് ആ ദിക്കുകൾ ഖുർആൻ പറഞ്ഞ ഒരുപാട് സംഗതികൾ ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യുകയും സ്വയം ശുദ്ധീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ തഖ്വ നിലനിർത്താൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് മുഹാസബത്തുൻ നഫ്സിന് അപ്പുറം അപ്പുറം അള്ളാഹ് എന്ത് പറഞ്ഞത്? ഇത്തഖുല്ലാ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? തഖ്വ നിലനിൽക്കണം, അവസാന ശ്വാസം വരെയും നമുക്ക് തഖ്വ നിലനിർത്തണം. ഇതൊക്കെ നമുക്ക് സമയം കിട്ടാത്ത എന്തുകൊണ്ടാ? ഞാൻ ആദ്യം പറഞ്ഞു തന്നെ, ബൽ തുഹ്സിറൂന ഹയാത്ത ദുനിയ, നമ്മൾ ദുനിയാവിന്റെ പിന്നാലെയാണ് ആർത്തി പിടിച്ചോടുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, നിങ്ങളുടെ സമ്പത്തുക്കളും നിങ്ങളുടെ സന്താനങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധമാക്കാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. എല്ലാവർക്കും തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ ഇല്ല, റിസ്ക് ആയിട്ട് കൂടുതലാണ്. ആരെങ്കിലും അപ്രകാരം ചെയ്താൽ അവരാണ് നഷ്ടകാരികൾ. നമുക്ക് അള്ളാഹിനെ കുറിച്ച് ഓർമ്മിക്കുന്നതിനും നമ്മളെ വിചാരണ ചെയ്യുന്നതിനും നമ്മളെ ജീവിതം ശുദ്ധീകരിക്കുന്നതിനൊക്കെ തടസ്സമെന്താ? നമ്മുടെ സമ്പത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ദുന്യവിയായ ആഗ്രഹങ്ങൾ. എത്ര കിട്ടിയാലും മനുഷ്യന് തികയില്ലല്ലോ, തികയുന്നുണ്ടോ? പത്ത് തലമുറ ജീവിക്കാനുള്ള ഉണ്ടാക്കിയാലും പിന്നെ മൂപ്പര് പോകുന്നതാണ്. നിസ്കരിക്കാൻ നേരമില്ല, പള്ളിയിൽ വരാൻ നേരമില്ല, ബിസിനസ് ബിസിനസ് ബിസിനസ്. ഈ കച്ചവടത്തിൽ ലാഭം കിട്ടി, അതുകൊണ്ട് വേറെ തുടങ്ങും, അത് അപ്പുറത്ത് മൂന്നും തുടങ്ങും, നാല് തൈര് കുറെ കടന്ന് കുറെ പലിശ, അപ്പുറത്ത് ഇങ്ങോട്ട് കൊടുക്കും, ഇപ്പുറത്ത് അങ്ങോട്ട് കൊടുക്കും, അതിന് നന്നാറി ഇങ്ങോട്ട് നന്നാറി. ഇങ്ങനെ തന്നെ ജീവിക്കാൻ വേണ്ടി പിന്നെ പിന്നെ വയറ് നികത്താൻ വേണ്ടിയൊന്നല്ലേ ചെയ്യണത്, ഉണ്ടാക്കിയതിന്റെ മേലുണ്ടാക്കാൻ വേണ്ടി തന്നെ. നല്ലത് തന്നെയാണ് കച്ചവടം, നല്ലതാ സമ്പാദ്യം, നല്ലതാ ഒക്കെ നല്ലതാ. പക്ഷെ അതിനൊക്കെ ഓരോരുത്തർ സ്വന്തം ആലോചിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതുകൊണ്ട് എന്താ എനിക്ക് കിട്ടിയത്? മനസ്സിലായില്ലേ? നമ്മൾ ആളുകളെ അവസ്ഥ യഹൂദികളെ മാതിരിയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കുക എന്നുള്ളതാണ്. ലൗഖാന ലിബ്നി ആദമ വാലിയാനി മിൻ ദഹബിൻ ലബതഹാ സാരിസൻ, ആദമിന്റെ മകന് രണ്ട് താഴ്വര നിറയെ സ്വർണമുണ്ടായാലും സമ്പത്തുണ്ടായാലും മൂന്നാമതൊന്നും കൂടി കിട്ടിയെങ്കിൽ ആഗ്രഹിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, വലാ യംലഉ ജൗഫ ബിൻ ആദമ ഇല്ല തുറാബ്, ആദമിന്റെ മകന്റെ ഉള്ളു നിറക്കുകയില്ല മണ്ണല്ലാതെ. കബർക്കണ് വെക്കോളെ ഇപ്പൊ ഈ ആർത്തി എന്ത് ചെയ്യൂല, മനുഷ്യന് തീരെ ദുരാന്ന് പറയില്ലേ ആർത്തി. ആ അതിന്റെ പിന്നാലെ പോയിട്ട് ഹറാമും ഹലാലും ഒന്നും നോക്കുന്നില്ല. വയതൂബുല്ലാഹു അലാ മൻ താബ, തൗബ ചെയ്യുന്നവരെ തൗബ അള്ളാഹു സ്വീകരിക്കും എന്നും ആ ഹദീസിൽ തന്നെ പറഞ്ഞു. ഈ ഹദീസിനെ സംബന്ധിച്ച് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഹദീസ് മുതവാത്തിറാണെന്ന്, അനേകം പരമ്പരകളിലൂടെ മുസ്ലിം ഉമ്മത്തിൽ അറിയപ്പെട്ടൊരു ഹദീസാണ്. എന്താ ഹദീസിന്റെ ആശയം? ആദമിന്റെ സന്തതിക്ക് രണ്ട് താഴ്വര നിറയെ സ്വർണമുണ്ടായാലും മൂന്നാമത്തൊന്ന് അവൻ കൊതിച്ചു പോകുന്നു, ആർത്തി തീരൂല. അതാണ് നമ്മളെ ഉമ്മത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യഹ്തി അലന്നാസി ജമാനുൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ജനങ്ങൾക്കൊരു കാലം വരാനിരിക്കുന്നു, അന്ന് താൻ എടുക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കൂല. അങ്ങനെ ആറാം കാലാളെ നോക്കിയപ്പോ ഈ കാലത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല. ആദ്യമായിട്ട് ഒരുത്തൻ ഗൾഫിൽ കച്ചവടത്തിന് വിസ എടുത്ത് കൊണ്ടുപോയാൽ പഴയ കച്ചവടക്കാരൻ ഊന്നു കൊടുക്കുന്ന ട്യൂഷൻ ഉണ്ട്. എന്താ ട്യൂഷൻ? പിന്നെ വലിയ തക്കബീദൊക്കെ അവിടെ പുറത്തു വെച്ചാൽ കേട്ടോ, ഇത് കച്ചവടാണ്. പള്ളിയൊക്കെ ഇവിടെ അടുത്തുണ്ട്, നിസ്കാരൊക്കെ സമയത്തിന് പോയാൽ മതി. ഇവിടെ ആളില്ലാത്തപ്പോ മാത്രം നിസ്കരിക്കാൻ പോവാ, ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്ക് പയം നിൽക്കരുത്. പിന്നെ അവിടെ കുറെ തിരുമതികൾ ഉണ്ടാവും, അതായത് ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടുവന്നിട്ട് മേടിൻ ജപ്പാൻ നൊട്ടിക്ക, ഇതൊന്നും മനുഷ്യരോട് പറയുന്നിട്ടാ. ഇങ്ങനെ കുറെ കള്ളത്തരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണ്. യഥാർത്ഥത്തിൽ കച്ചവടത്തിന്റെ ഫിഖ്, കച്ചവടത്തിന് ഇസ്ലാമിന്റെ ചില രീതികളുണ്ട്, അത് പഠിച്ചിട്ടല്ല ആരും കച്ചവടത്തിനിറങ്ങണേ. പഴയ കച്ചവടക്കാരൻ മോന്റെ മകനെ പഠിപ്പിക്കും, മറ്റോ അവന്റെ മോനെ പഠിപ്പിക്കും, അങ്ങനെ പഠിപ്പിക്കല. അത് അറാം വലാലും നോക്കണ്ട, കച്ചവടത്തിൽ നമുക്ക് രീതിയുണ്ട്, അതാണ് ചെയ്യലന്നെ. അങ്ങനെ അറാം വലാലും നോക്കി നമ്മൾ സമ്പാദിക്കാൻ പറ്റൂല. നിങ്ങൾ ഈ അറാം വലാലും പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിയോട് ജോലികൾക്ക് എത്ര ഉയർന്നു നമ്മൾ, ഇതാണ് നമ്മുടെ ആളുകളെ വർത്താനം. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാക്കേണ്ടതില്ല. നാളെ ചില കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ മറുപടി കൊടുക്കാതെ കാലനക്കാൻ കഴിയൂല എന്ന ഹദീസ് ഉണ്ടല്ലേ, അതിലൊന്നെന്താ? മാലിഹി, അവന്റെ സമ്പത്തിനെ പറ്റി ചോദിക്കും. എന്താ സമ്പത്തിനെ പറ്റി? രണ്ട് ചോദ്യം. മിൻ അയ്ന ഇക്തസബഹു, എവിടുന്നാ സമ്പാദിച്ചത്? കണ്ണൂരിനാ ഗൾഫിന്നാന്നുള്ള അല്ല, ഏത് വൈക്കാ സമ്പാദിച്ചത്? ഹലാലായ വൈക്കാണോ ഹറാമായ വൈക്കാണോ? വഫീമ അമ്പക്കോ, ഏത് വൈക്കാ ചെലവഴിച്ചത്? ധൂർത്ത്,
അമിതവ്യയം അല്ലേ? ഇഷ്ടം പോലെ നമ്മൾ കാണുന്നതാണ്. നല്ലൊരു കാര്യത്തിന് വെച്ചാൽ പൈസ ഉണ്ടാവില്ല, എന്തെല്ലാം തൂർത്തുകളാണ്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആയുഷ്കാലം മുഴുവൻ സമ്പത്തിന്റെ പിന്നാലെ നടന്നു അവസാനം അതൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ ഓനെ മരിച്ചും പോകും. ഓനെന്താ കൊണ്ടുപോവുക? 3 ദിവസം തുണി. അത് ഏത് പൈസക്കാരൻ മരിച്ചാലും തന്നെ ആ തുണിയിൽ ഇപ്പൊ ഇത്ര ക്വാളിറ്റി കൂട്ടിയത് ഇത്രയും കൂട്ടുന്നുണ്ടല്ലോ, അതാരും കൂട്ടാറുമില്ല. അത് ആ മല്ലിന്റെ തുണി തന്നെ എടുക്കാറുള്ളൂ അല്ലേ? എന്നിട്ടാ പന്നീരുവെള്ളം മുക്കി കുളിപ്പിച്ച് അവർക്കാണ് വെക്കും. സക്കാത്തോൻ കൊടുത്തിട്ടുണ്ടാവില്ല, നോമ്പോൻ എടുത്തിട്ടുണ്ടാവില്ല. ഒരുപാട് ഒരുപാട് സംഗതികളോ ഓന്റെ സമ്പാദ്യം ഉപകാരപ്പെട്ടോ? അവനുണ്ടാക്കിയ വെൺമാടം ഉപകാരപ്പെട്ടോ? അവൻ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? തന്റെ തലമുറകൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അല്ലേ, ഭാര്യക്ക് വേണ്ടി. അവരാരെങ്കിലും എന്റെ കൂടെ കബറ് കിടക്കാൻ പോവോ? ഇല്ല. ഏതായാലും ഞങ്ങൾക്ക് ആകെ ഒരുക്കേ ഉള്ളൂ. ഞാൻ പോരുന്നില്ല അവിടെ നിന്ന്. മോനോട് ഇരിക്കോ? ഭാര്യയോട് ഇരിക്കോ? കബറിന്റെ അടുത്തില്ല. എല്ലാരും അസ്സലാമു അലൈക്കും മഹലത്തി ആര് മിനിയൽ മുസ്ലിമി എന്നാണ് പോന്നത്. പിന്നെ എന്താ ഉള്ളത്? മോനാ പൊഴി ധരിച്ച് അവിടെ കിടക്കന്നെ. നല്ല ഭക്ഷണം കഴിച്ചിരുന്നവന്റെ വായില് പിന്നെ പുഴുക്കളാണ്, അവന്റെ ശരീരം പുഴുവരിച്ച് കിടക്കുകയാണ്. ബെഡുണ്ടോ? മെത്തണ്ടോ? ഫാനുണ്ടോ? എ സി ഉണ്ടോ? ഈ ഒരു ചിന്ത, എനിക്കും ഇങ്ങനത്തെ അവസ്ഥ വരും, ഞാനും മയ്യത്തായി മാറും എന്ന ഒരു ചിന്ത നമുക്കുണ്ടോ? ആ ചിന്ത പലപ്പോഴും മറന്നുപോകുകയാണ് ആളുകൾ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് നമ്മൾ പലവട്ടം കേട്ടതാ. എന്താർത്ഥം? എല്ലാ മനുഷ്യരും മരണം രുചിച്ചു നോക്കേണ്ടി വരും, ജനിച്ചവരൊക്കെ മരിച്ചു അടങ്ങും. എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടും മരണത്തെ കീഴടക്കാനുള്ള വല്ല വിദ്യയുണ്ടോ? എപ്പോഴാ മരിക്കാൻ തിരിച്ചറിയാനുള്ള വല്ല വിദ്യയുണ്ടോ? ഒന്നുമില്ല, ഒന്നിനും കഴിയുന്നില്ല. എല്ലാവരും മരിക്കന്നെ ചെയ്യും. പിന്നെന്തിനാ മരണത്തിന് ശേഷം എന്താ ഉള്ളത്? പൂജ്യമാണോ? വട്ടപൂജ്യമാണോ? അല്ല. വൈന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരണം വരെ എന്തു ചെയ്തോ അതിന്റെ കണക്ക് നോക്കലാണ് അവിടെ. ഇവിടെ ചെയ്തതിന്റെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അവിടെ എന്താ നിങ്ങളെ വിജയം? വമൻ സുഹസിഹ അനിന്നാരി വഉദ്ഖില അൽജന്ന. നരകത്തിൽ നഗറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. എന്നാൽ ഈ വിജയത്തിന് നമുക്ക് തടസ്സം എന്താണ്? വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്നാൽ ഈ ഭൗതിക ജീവിതം അത് വഞ്ചനയുടെ വിഭവം മാത്രമാകുന്നു. ഇതിന്റെ പളവളപ്പ് കണ്ടിട്ട് മനുഷ്യന് അതിലങ്ങ് വീണു പോകാണ്. ഇതന്നെയാണ് ആഹറൊന്നുമില്ലാന്ന് ആളുകൾ ചിന്തിച്ചു പോകാണ്. ജീവിതം ഇവിടെ തന്നെ, ഇവിടെ കിട്ടിയാ കിട്ടി, ഇവിടെ പോയാ പോയി എന്ന നിലക്ക് ദുനിയാവിന്റെ പിന്നാലെ തന്നെ ആളുകൾ കൂടുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അതിനെക്കുറിച്ച് നമ്മൾ സ്വന്തത്തെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ ദുനിയാവിലേക്ക് ചാഞ്ഞു പോയിട്ടുണ്ടോ? ഞാൻ ആഹ്റം മറന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാനാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഇടക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ടെക്നോളജി നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷേ മരണത്തിന് രക്ഷപ്പെടുന്ന ഒരു ടെക്നോളജി ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മരിച്ചാൽ പോകേണ്ട ഖബറിനെ പറ്റിയും ഖബർ ജീവിതത്തെ പറ്റിയും അതിനപ്പുറത്തുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും അവിടുത്തെ വിചാരണയെ സംബന്ധിച്ചും അനന്തമായ അനശ്വരമായ ആ ജീവിതത്തെ പറ്റിയും നമ്മൾ ഇടക്കട ഓർമ്മിച്ചുകൊണ്ടിരിക്കണം. അത് ആ ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോഴാണ് തഖ്വ നിലനിൽക്കുന്നത്. അതിന് നമ്മൾ കുറച്ച് പിന്നോട്ട് പോയാൽ നമ്മുടെ തഖ്വയിലാണ് അവിടെ ശോഷണം സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ചോദിച്ചു, അയ്യൽ മുഅ്മിനീൻ അഫ്ളൽ, മുഅ്മിനീകളിൽ ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? അവിടുന്ന് പറഞ്ഞു, അഹ്സനുഹും ഖുലഖ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. അയാൾ വീണ്ടും ചോദിച്ചു, അയ്യൽ മുഅ്മിനീൻ അഖിയസ്, മുഅ്മിനീകളിൽ ഏറ്റവും ബുദ്ധിമാനാരാണ്? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റ, അവരെ കൂട്ടത്തിൽ ഏറ്റവും അധികം മരണത്തെ ഓർക്കുന്നവനും, വാഹ്സനുഹും ലിൽ മൗതി ഇസ്തിഇദാദ, മരണത്തിനു വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തുന്നവരുമാണ്. ഉലായികല്ല ഖിയാസ്, അവരാകുന്നു ബുദ്ധിമാന്മാർ. കണ്ടോ? അപ്പൊ ആരാ ബുദ്ധിമാൻ? മരണത്തെ അവഗണിച്ചുകൊണ്ട് താന്തോന്തിയും തമ്മാടിയും തന്നിഷ്ടക്കാരനുമായി ജീവിക്കുന്നവനല്ല. മരണത്തെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ഓർക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യുന്നവനാണ്. ഞാൻ മരിച്ച എന്റെ ഭാര്യന്റെ സ്ഥിതി എന്താ? എന്റെ കുട്ടിന്റെ സ്ഥിതി എന്താ? ഇതല്ല ഞാൻ മരിച്ച എന്റെ സ്ഥിതി എന്താ? അതല്ല ഞാൻ ആദ്യം ആലോചിക്കേണ്ടത്. കുട്ടികളും ഭാര്യയ്ക്ക് എങ്ങനെയും ജീവിച്ചോളൂ അല്ലേ? ഞാൻ മരിച്ച എന്റെ ഖബറിലെ സ്ഥിതി എന്താ? എന്റെ വിചാരണന്റെ സ്ഥിതി എന്താ? ആ നിലക്ക് അക്സറുഹും ലിൽ മൗതി ദിക്റൻ വഅഹ്സനുഹും ലിൽ മൗതി ഇസ്തിഇദാദൻ, മരണത്തിനു വേണ്ടി നല്ല നിലക്ക് തയ്യാറെടുപ്പ് നടത്തുക. എന്താ മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്? മുഖരയാക്കാനെ വിളിച്ചിട്ട് പറയാ, എനിക്ക് ആ പള്ളിന്റെ വലത്തോർത്തൊരു
കവർ വേണേ, അതാര് വന്നാലും കൊടുക്കരുത്, ഇടക്കിടക്ക് പോയി വെക്കുക, മാന്തിയൊക്കെ റെഡിയാക്കി വെക്കുക, കല്ലൊക്കെ അവിടെ തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ മൂന്നക്കം തുണിയും ഒരു പനീറിന്റെ വെള്ളവും അതും അവിടെ റെഡിയാക്കി വെക്കുക. ഇതാണോ? അതുകൊണ്ടാവോ? അല്ല. മരിച്ചാൽ നമുക്ക് ഉപകരിക്കേണ്ട ഒരുപാട് സംഗതികളുണ്ട്, മനസ്സിലായില്ലേ? ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർത്ത് മരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഇപ്പൊ സൂറത്തുൽ മുൽക്കിലുണ്ടല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹു അവനാകുന്നു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് അവൻ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. എന്താ പരീക്ഷിക്കുന്നത്? നിങ്ങൾ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. തഫ്സീറിന്റെ ഇമാമായ ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 127 മരിച്ച മഹാനാണ്. അദ്ദേഹം ഈ ആയത്തിലുള്ള തഫ്സീർ എന്താ നിങ്ങൾ? അയ്യുക്കും അഹ്സനു അമല എന്നുള്ളതിനെ ഐ അക്ദറുക്കും ലിൽ മൗതി ദിക്റ, നിങ്ങൾ ഏറ്റവും കൂടുതൽ മരണത്തെ ഓർക്കുന്നവർ ആരാണ്? വലഹു അഹ്സനു ഇസ്തിദാദൻ, മരണത്തിന് വേണ്ടി ഏറ്റവും നല്ല നിലക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവൻ ആരാണ്? വമിൻഹു അശദ്ദു ഖൗഫം വഹദറ, മരണത്തെക്കുറിച്ച് പേടിക്കുകയും ജാഗ്രത കൈക്കൊള്ളുകയും ചെയ്യുന്നവർ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആരാണ്? അത് പരീക്ഷിക്കാനാണ് അല്ല മരണവും ജീവിതവും ഉണ്ടാക്കിയത് എന്നാണ് ആയത്തിന്റെ അർത്ഥമെന്ന് ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ മരണത്തെക്കുറിച്ച് ഓർക്കുക, ഖബറിനെ കുറിച്ച് ഓർക്കുക, ആഖിറത്തെക്കുറിച്ച് ഓർക്കുക, ഇതൊക്കെ ബുദ്ധിമാന്റെ ലക്ഷണമാണ്. എന്നാൽ ഗഫ്ലത്തിലും നിസ്യാനിലും ജീവിക്കുന്ന, അശ്രദ്ധയിൽ ജീവിക്കുന്ന, അല്ലേ, ഒന്നിനെ എങ്ങനെ ഇങ്ങോട്ട് പോയാ അങ്ങോട്ടോ ഇങ്ങോട്ടോ അങ്ങോട്ടോ, ഒരു ശ്രദ്ധയില്ലാത്ത ഗാഫില ആയി ജീവിക്കുന്ന ആള് അവൻ ഒരിക്കലും തന്നെ മരണത്തെക്കുറിച്ച് ചിന്തിക്കൂല. ബുദ്ധിയുണ്ടോ അവനത് ചിന്തിക്കും. അവൻ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും വിചാരണയെ പറ്റിയും ഒക്കെ ഇടക്കിടക്ക് അവൻ ഓർത്തുകൊണ്ടിരിക്കും. അതാണ് സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഏതൊരു അമൽ നമ്മൾ ദീനിയായ ഒരു അമൽ ചെയ്യാൻ വിചാരിച്ചാലും അത് വേഗം ചെയ്യണം, അത് നീട്ടിവെക്കരുത്. കാരണം എന്താ, നാളെ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ? എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യണം എന്താ അറിയോ, ആഹാരത്തിന് വേണ്ടിയുള്ള കാര്യമാണെങ്കിൽ ചെയ്യാലോ 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 എന്ന് നീട്ടിവെക്കും. ദുനിയാവിന് വേണ്ടിയുള്ള കാര്യമാണെങ്കിലോ അത് വേഗം ചെയ്യുകയും ചെയ്യും. നേരെ മറിച്ചാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ദുനിയാവിന്റെ ഇപ്പൊ നീട്ടിവെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ആ പുര പൊളിച്ചിട്ട് ഇങ്ങേ ഭാഗത്തേക്ക് തയ്യാറാക്കിയിട്ട് പൂമകാലത്ത് പുര ഉണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു, 25 കൊണ്ടും കഴിഞ്ഞില്ല, അല്ല ചോദിക്കോ? അല്ല ചോദിക്കൂല. നേരെ മറിച്ച് നമ്മള് ഒരു യതീമനെ സഹായിക്കണം എന്ന് വിചാരിച്ച് പൈസക്കെ കയ്യിലൊന്നും, പക്ഷെ എടുക്കുമ്പോ പിന്നെ ആകാം പിന്നെ ആകാം. അങ്ങനെ നമ്മൾ ചെയ്യാൻ കാര്യം ഒരുപാട് നന്മകൾ നീട്ടിവെച്ച് മരിച്ചുപോയാലോ. അപ്പൊ അതുകൊണ്ട് ഏത് അമൽ ചെയ്യുമ്പോഴും ഞാൻ എപ്പോഴും എത്രയും പെട്ടെന്ന് മരിക്കാം എന്ന ചിന്തയിൽ ചെയ്തു തീർക്കണം, നാളേക്ക് വെക്കരുത്. അതാണ് ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞത്, എമല്ലി ദുനിയാക്ക, ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ, കാന്നക തഈശു അബദ, നീ എന്നെന്നും ജീവിക്കുന്നവനെ പോലെ. അത് നാളെ മറ്റന്നാളോ പത്തു കൊല്ലം കഴിഞ്ഞ് എപ്പോ ചെയ്താലും വേണ്ട, ദുനിയാവിന്റെ കാര്യമില്ല. എന്നാൽ വാമല്ലി ആഖിറത്തിക്ക, ആഖിറത്തിന് വേണ്ടി നീ പ്രവർത്തിച്ചോ, കാന്നക തമൂതു ഹദാ, നീ നാളെ മരിക്കുമെന്നവനെ പോലെ ആഖിറത്തിന് വേണ്ടി അമൽ ചെയ്യണം. അപ്പൊ ആഖിറത്തിനുള്ള അമലുകൾ എന്ത് ചെയ്യാൻ പാടില്ല, നീട്ടിവെക്കാൻ പാടില്ല. ഈ അത്തർ ഉമർ റളിയല്ലാഹുവിന്റെ ഈ വാക്കിനെ ചില ആളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പുര ഉണ്ടാക്കുമ്പോ നല്ലോണം വനത്തിലുണ്ടാക്കണം, 10 തലമുറ കഴിഞ്ഞാലും കേടില്ലാത്ത, അതാണ് അതിന്റെ അർത്ഥം. എന്താ ഇമല്ലി ദുനിയാക്ക കാണക്ക തയ്യു അബദ, തെറ്റിദ്ധരിച്ചാണ്, അങ്ങനെ അതിന്റെ അർത്ഥമല്ല, ഇതാണ് അതിന്റെ അർത്ഥം. എന്താ അർത്ഥം? ദുനിയാവിന്റെ കാര്യം എത്രയും നിനക്ക് നീട്ടിവെക്കാം, ആഹ്റത്തിന്റെ കാര്യം നീട്ടിവെക്കാൻ പാടില്ല. ഇതാണ് ഉമറുള്ളാഹു പറഞ്ഞതിന്റെ ഉദ്ദേശം. ഇനി സുഹൃത്തുക്കളെ, ഇമാം ദക്കാഖ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, ഹിജ്റ 375 മരിച്ച ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഈ മരണത്തെ ഓർക്കുന്നവരുടെ 3 ലക്ഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൻ അക്സറ ദിക്റൽ മൗതി അക്രമഹുല്ലാഹു ബിസലാസ്. ഇത് ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ അത്തദിക്റ എന്ന് പറയുന്ന പ്രസിദ്ധ ഗ്രന്ഥത്തിൽ ഖബറ് മരണം പോലുള്ള വിഷയങ്ങളെ കുറിച്ച് വിശുപുലമായി എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ഇമാം ഖുർത്തുബിയുടെ അത്തദിക്കർ. അത്ര കട്ടിയുള്ള പുസ്തകം. അതിൽ അദ്ദേഹം ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും മരണത്തെ ധാരാളമായി ഓർക്കുകയാണെങ്കിൽ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ ബഹുമാനിക്കുന്നതാണ്. മരണത്തെ കുറിച്ച് ഓർമ്മ ഉള്ളവർക്ക് എന്താണ് ആ 3 കാര്യം? തഅജീലു തൗബ, പാപങ്ങളിൽ നിന്നും അവൻ പെട്ടെന്ന് തന്നെ ഖേദിച്ചു മടങ്ങും, നീട്ടിവെക്കൂല, തൗബ നീട്ടിവെക്കൂല. വഖനാഅത്തുൽ ഖൽബ്, ഉള്ളതുകൊണ്ട് അവൻ മനസ്സിൽ തൃപ്തി. അതായത് മരണത്തെ ധാരാളമായി ഓർക്കുന്ന ആളെ 3 കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു ആദരിക്കും. 1, തൗബ എളുപ്പമാക്കൽ, തഅജീലു തൗബ, തൗബ നീട്ടിവെക്കൂല അയാൾ. വഖനാഅത്തുൽ ഖൽബി, ഉള്ളതിൽ അയാൾക്ക് മനസ്സംതൃപ്തി ഉണ്ടാവും, എനിക്കത് കിട്ടിയല്ലോ ഇത് കിട്ടിയല്ലോ, എപ്പോഴും പായേരം പറിച്ചിലും പരാതിയും തന്നെ, അതില്ല, ഉള്ളതിൽ സംതൃപ്തനായി അയാൾ ജീവിക്കും. വനശാത്തുൽ ഇബാദ, ഇബാദത്തുകളിൽ നല്ല ഉത്സാഹം ഉണ്ടാവും അയാൾക്ക്. ഈ മൂന്ന് ഗുണങ്ങൾ അയാൾക്കുണ്ടാകും. ഇത് നമുക്കുണ്ടോ? നിങ്ങൾ സുഖങ്ങളെ മുറിച്ചു കളയുന്ന, ഈ ദുനിയാവിലെ ആസ്വാദനങ്ങളെയൊക്കെയും മുറിച്ചു കളയുന്ന മരണത്തെ ധാരാളമായി ഓർക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഓർമ്മ നമുക്ക് ഉണ്ടോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനാണ് ഇമാം ദക്കാഖ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? തെറ്റുകൾ സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ തൗബ ചെയ്യാറുണ്ടോ അതോ നീട്ടിവെക്കാറുണ്ടോ? പല ആളുകളും നീട്ടിവെക്കലാണ് പതിവ്. 50 വയസ്സാകട്ടെ, അടുത്ത റമദാൻ വരട്ടെ, അല്ലേ? എപ്പോ പറഞ്ഞ ചെയ്യാന്ന് ആവാന്ന്? ഏ ആറാമായ കച്ചവടം, അത് ഹജ്ജ് കഴിഞ്ഞൊന്നിട്ട് നിർത്താ. എത്ര വട്ടം പറഞ്ഞാലും ഹജ്ജ് കഴിഞ്ഞാലും മുമ്പിൽ നിർത്തല, കാരണം അത് ചെയ്താലല്ലേ പിന്നാലെ. പിന്നെ അവനോട് പറഞ്ഞായും പറഞ്ഞു കൊടുക്കും, അത് ആരാ ചെയ്യാത്ത, അവൻ ചെയ്യണ്ടേ, ഇവൻ ചെയ്യണം, ആ ചെയ്യുന്നുണ്ട്, ഈ ആചരിയും പിന്നെയായി തന്നെ. അങ്ങനെ തൗബ നീട്ടി വെക്കുക മരണം വരെ. മരിച്ച് റൂഹ് തൗണ്ടക്കോയിൽ എത്തുമ്പോഴാ പിന്നെ തൗബ. അതുകൊണ്ട് കാര്യമുണ്ടോ? അത് ഫിറൗൻ വരെ തൗബ ചെയ്തിട്ടുണ്ട്. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റില്ല, അവർ ഉറച്ചു നിൽക്കുകയില്ല. അതാണ് മുഅ്മിന്റെ സ്വഭാവം. തെറ്റാണെന്ന് മനസ്സിലായാൽ അതിന് വേഗം ഖേദിച്ചു മടങ്ങും. അവരുടെ തൗബയാണ് സ്വീകരിക്കാൻ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ളത്. സൂറത്ത് നിസാഇന്റെ ആദ്യ ഭാഗത്തുണ്ടല്ലോ, ഇന്നമ തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലതിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫഉലൈക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമ. തൗബ എന്ന് പറയുന്നത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ആർക്ക് വേണ്ടിയാണ്? ഒരു തെറ്റ് ചെയ്യുന്നു, ബി ജഹാലത്തിൻ, അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ അവിവേകം കൊണ്ട്, ഇപ്പൊ നിമിഷത്തിൽ അങ്ങനെ ചെയ്തു, സുമ്മ യതൂബൂന മിൻ ഖരീബ്, പിന്നെ അവർ ഉടനെ തന്നെ പശ്ചാത്തപിക്കുന്നു. എന്നാൽ ഫഉലൈക യതൂബുല്ലാഹു അലീം, അത്തരം ആളുകളെ തൗബ അല്ലാഹു സ്വീകരിക്കും. വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു എല്ലാം സൂക്ഷ്മമായി അറിയുന്നവരും യുക്തിമാനുമാണ്. ആരൊക്കെയാണ് പെട്ടെന്ന് തൗബ ചെയ്യുന്നത്, ആരൊക്കെയാണ് ആ തൗബന്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് തൗബ ചെയ്തൊക്കെ അല്ലാഹുവിന് അറിയാവുന്നതാണ്. അപ്പൊ തെറ്റുകൾ ചെയ്യുകയും മരണം വരെ അതിന് കേറ്റിച്ച് മടങ്ങാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്കോ? അത് തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. അത് ഈ മരണത്തെ ഓർക്കാത്ത ആളുകളുടെ ലക്ഷണം പറയുന്നിടത്ത് ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ്, ഒരു ദിവസം തന്നെ 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതെത്ര തവണ കേട്ടതാ നമ്മള്, എപ്പോഴും പറയാം, അതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടല്ലേ. കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളിത് പ്രാക്ടിക്കലാക്കുന്നുണ്ടോ? യാ അയ്യുഹന്നാസ് തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂഹു, മനുഷ്യരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവീൻ, അവനോട് നിങ്ങൾ പൊറുക്കല്ല തേടുവീൻ. ഞാൻ തന്റെ ഒരു ദിവസം 100 തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പാപങ്ങളൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, പാപ സുരക്ഷിതനാണ്, മാസൂമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര തൗബ ചെയ്യണം? അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വന്നിരുന്നാ ഞങ്ങൾ എണ്ണുന്ന പറഞ്ഞത്. എന്താ നബി പറഞ്ഞത്? റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. എന്റെ റബ്ബേ, എനിക്ക് നീ പുറത്തിരണേ, എന്റെ മടക്കം സ്വീകരിക്കണേ, മടക്കം സ്വീകരിക്കുന്ന കരുണാനിധിയല്ലോ നീ. റബ്ബി ഗഫിർലീ വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഇപ്പൊ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനയുടെ നേതാവ് എന്നറിയുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരത്തിനടക്ക് മരിച്ചാൽ അയാൾ സ്വർഗത്തിലാണ്. മൻ ഖാലഹ മൂഖിനം ബിഹ ഫമാത മിൻ യൗമിഹി ഖബ്ല അൻ യുംസിയ. ഒരാൾ അതിൽ ദൃഢവിശ്വാസത്തോടു കൂടി അത് ചൊല്ലി, എന്നിട്ട് ആ പകൽ സമയത്ത് വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അയാൾ മരിച്ച്, എന്നാൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, അയാൾ സ്വർഗക്കാരിൽപ്പെട്ട ആളാണ്. രാത്രിയിൽ ഒരാളത് ചൊല്ലി അതിൽ ദൃഢവിശ്വാസത്തോടുകൂടി മരിച്ചാൽ ആർക്കൊക്കെ ഈ പ്രാർത്ഥന അറിയും? സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയുന്നവരൊന്ന് കൈവന്തിക്ക. ചിലർക്ക് അറിയോ എന്നുള്ള കാര്യം അറിഞ്ഞൂടാ അല്ലെ, ഞാൻ പറഞ്ഞുതരാ. അപ്പൊ അറിയോന്നറിയാ, അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി വ അന അബ്ദുക وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. അത് കേട്ടിട്ടുണ്ടല്ലേ, അങ്ങനെ കേട്ടാ പോരാ, രാവിലെ ചൊല്ലണം, വൈകുന്നേരം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ, എന്റെ അർത്ഥമൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കാരണം രാവിലെ ചൊല്ലിയേ വൈകുന്നേരത്തേക്ക് വെച്ച സ്വർഗത്തിലാണ്, വൈകുന്നേരം അതിന്റെ ദൃഢവിശ്വാസത്തോട് ചൊല്ലിയ സുബയാണ് ചൊല്ലിയ. അപ്പൊ അത്തരം പാപമോചനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല. കാരണം പാപത്തിന്റെ കറയുള്ള ഒരാളും കൂട്ടരെ സ്വർഗത്തിൽ കിടത്തൂല. അല്ലാഹു നമ്മളെ ശുദ്ധീകരിക്കണം. അതിനെന്ത് വേണം? ആ തൗബന്റെ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. രണ്ടാമത്തെ വിഷയം എന്താ പറഞ്ഞത്? ഖനാഅത്തുൽ ഖൽബ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾ തൃപ്തിപ്പെടാറുണ്ടോ? നമുക്ക് എപ്പോഴും പരാതിയാണ്, എനിക്ക് അള്ളാഹു അത് തന്നില്ല, എനിക്ക് അള്ളാഹു ഇത് തന്നില്ല, അയാൾക്ക് അള്ളാഹു അത് കൊടുത്തു, ഇയാൾക്ക് അള്ളാഹു ഇത് കൊടുത്തു അല്ലേ. ഈ അസൂയയും ഇതൊക്കെ ഉണ്ടാകുന്നത് കൊണ്ടാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅൽ റിസ്ക ആലി മുഹമ്മദിൻ ഖൂത ഐ മാ യസുദ്ദു റമഖ്, മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. അല്ലാഹുവെ മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഉപജീവനം റിസ്ക് ഖൂതാക്കണേ. ഖൂത്ത് തന്നെ എന്താ? കഷ്ടിച്ച് കഴിയാനുള്ള ഭക്ഷണത്തിന് എന്താ പറയാ? ഖൂത്ത് എന്ന് പറയാ. മാ യസുദ്ദു റമഖ്, വിശപ്പ് മാറ്റുന്നത്, നടുന്ന് വർത്തുന്നത്, അത് മതി. കഷ്ടിച്ച് കഴിയാനുള്ളത് തരണ റബ്ബെ എനിക്ക് എന്നാണ് ആര് ദുആ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൂബ ലിമൻ ഹുദിയ ഇലൽ ഇസ്ലാം വകാന ഐശുഹു കഫാഫൻ വഖനഅ. ഇമാം തിർമിദി റിവായത്ത് ഹദീസാണ്. ഇസ്ലാമിലേക്ക് ഒരാൾ മാർഗദർശനം ചെയ്യപ്പെടുകയും അയാളുടെ ജീവിതം ഉപജീവനത്തിന് മാത്രം പര്യായമായത് അയാൾക്ക് കിട്ടുകയും ചെയ്തു, വഖനഅ, അതിലയാൾ തൃപ്തിപ്പെടുകയും ചെയ്താൽ അയാൾക്ക് അഭിനന്ദനം, അയാൾക്ക് മംഗളം, അല്ലെങ്കിൽ അയാൾക്ക് സ്വർഗം എന്നും പറയാം. മനസ്സിലായില്ലേ? അപ്പോ അത്യാവശ്യത്തിനുള്ള വക കിട്ടണം എന്ന ഒരാഗ്രഹം, അത് ഹലാലായി നിലക്ക് കിട്ടണം എന്ന ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എത്രമാത്രം അർത്ഥവത്താണ്, അവിടുത്തെ ജീവിത വീക്ഷണം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മളൊക്കെ എത്ര കിട്ടിയാലും മതി വരാത്ത ആളുകളാണ് നമ്മളെല്ലാവരും. അത് അഫ്ലഹ മൻ അസ്ലമ വകാന റിസ്ഖുഹു കഫാഫൻ വഖനഅഹു അല്ലാഹു ബിമാ അത. ഒരാൾ വിജയിച്ചിരിക്കുന്നു, അയാൾ മുസ്ലിമായി, അയാളുടെ ഉപജീവനം അയാൾക്ക് തികയുന്നത് മാത്രമാണ്, അത്യാവശ്യത്തിന് തികയുന്നതാണ്. വഖനഅഹു അല്ലാഹു ബിമാ അത, അല്ലാഹു അയാൾക്ക് നൽകിയതിൽ അയാൾക്ക് അള്ളാഹു തൃപ്തി നൽകുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും പരാതി, കൈയർത്തിയ പടച്ചോനെ ഇത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു പരാതിയില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് അങ്ങനെ അല്ലേ. ചെറിയ ശമ്പളം, ആൾക്ക് അസൂയൻ, എങ്ങനെയാണ് പിന്നെ എന്തൊരു ഹാപ്പിയാണ് അയാള്, ചെറിയ ജോലിയുള്ളൂ, എന്തൊരു ഹാപ്പിയാണ് അയാൾ എന്നറിയും. അതാണ്, അത് ഇല്ലാത്തൊരു ഭാഗ്യാണ്. ഇപ്പൊ കുറെ ആള് പഠിച്ചു, 500,000 ഇല്ലാത്തതുണ്ട്. ഇപ്പൊ അത്യാവശ്യത്തിന് എല്ലാരും വാങ്ങുന്നുള്ളൂ, അത്യാവശ്യത്തിനുള്ളൂ. കുറെ ആളുകൾ അല്ലേ, ഒരു നിയന്ത്രണം വന്നു പോയിട്ടുണ്ട്. അങ്ങനെ ആ യഥാർത്ഥത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ഇല്ലാത്തത് കൊണ്ടാണ്, ഉണ്ടെങ്കിൽ അത് ചെയ്യുമായിരുന്നു എന്നാണ് ആളുകളുടെ ധാരണ. അപ്പൊ ഇനി കുറച്ചിങ്ങനെയാണ് പോയാൽ കുറെ ആളുകൾക്ക് ഒരു ശീലം വരുന്നത്, അങ്ങനെ ജീവിക്കാം, ഏ അത്യാവശ്യം വാങ്ങിയും ജീവിക്കാം എന്ന് നമ്മൾ പഠിക്കും. അപ്പോ നമുക്കൊരു ഖനാഅത്തുൽ ഖൽബ്, ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്ഥിതി നമുക്കൊക്കെ വേണം. ഇനി നമുക്കൊക്കെ മനസ്സമാധാനം നൽകുന്ന വേറൊരു ഹദീസ് ഞാൻ കേൾപ്പിക്കാം. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി فكانما حيزت له الدنيا بحذافيرها. നിങ്ങളിൽ ഒരാൾ തന്റെ ഭവനത്തിൽ അയാൾ നിർഭയനായി നേരം പുലർന്നു, ഒരു പേടിയില്ലാതെ സുഖമായിട്ട് കയ്യും കാലും നീട്ടി കിടന്നിറങ്ങി, ബോംബിടോ മറ്റൊന്നും പേടി, സുഖമായിട്ട് കിടന്നിറങ്ങി എണീച്ച്, എന്നിട്ടോ മാഫം ഫീജതി, രോഗങ്ങളൊന്നുമില്ല, ശരീരത്തിന് അസുഖങ്ങളൊന്നുമില്ല. അയാൾക്ക് അന്നത്തെ ദിവസത്തെ ഭക്ഷണം അയാളെ കയ്യിലുണ്ട്, അയാൾക്കയാളുടെ കുടുംബത്തിന് കയ്യാണ്. എന്നാൽ അയാൾ ദുനിയാവ് മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണ്. എന്തൊരു വാക്കാന്ന് നിങ്ങള്, നിർഭയനായി വീട്ടിൽ നേരം പുലർന്നു, എന്നിട്ട് ശരീരത്തിന് പ്രത്യേകിച്ച് ആർക്കും അസുഖങ്ങളൊന്നുമില്ല, അത്യാവശ്യത്തിനുള്ള ഭക്ഷണം അന്നത്തേക്കുള്ളതുണ്ടെങ്കിൽ ലോകം മുഴുവൻ നേടിയവനെ പോലെയായി. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന, അപ്പൊ ആ ഒരു ജീവിത വീക്ഷണത്തിലേക്ക് നമ്മളും നമ്മുടെ കുട്ടികളും ഒക്കെ വരേണ്ടതുണ്ട്. അയലോക്കക്കാരനെ നോക്കി, മറ്റവനെ നോക്കി, അത് കിട്ടിയില്ല, അത് കിട്ടിയ ഓലെ മതിൽ കണ്ടില്ലെങ്കിൽ, നിങ്ങളിങ്ങനെ ചെലവി എന്ന് പറഞ്ഞു നടത്തണം, നിങ്ങളെ മതിലിന്റെ കോലാണത്, അയാളെ വീട് കണ്ടില്ലെങ്കിൽ, ഉള്ള സാരി കണ്ടില്ലെങ്കിൽ, അങ്ങനെ പെണ്ണുങ്ങൾ പറയും. തരണ മന്ത്രം ആയി പെട്ടിട്ട് അവിടുന്ന് പലിശക്ക് വാങ്ങും, പെണ്ണു പലിശക്ക് വാങ്ങും, അവിടെ ലോണ്, ഇവിടെ ലോണ്, എന്ത് ചോദിച്ചാൽ അടവ്, മനസ്സിലായില്ലേ? അങ്ങനെ നമ്മള് പെട്ടുപോകരുത്. നമുക്ക് നമ്മുടെ ഉള്ളതിൽ അരിഷ്ഠിച്ച് ജീവിച്ച് നമുക്കുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കണം. മറ്റവനെ കണ്ടിട്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല, മറ്റുള്ള അനുകരിക്കാൻ പാടില്ല. ആ രീതിയിലുള്ള ഒരു തൃപ്തി, അത് വീട്ടിനകത്തുള്ള പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഉണ്ടാകണം. മറ്റേ നമ്മൾ മാത്രം പെട്ടായിട്ട് യാതൊരു കാര്യമല്ല. നിങ്ങൾ കടം വാങ്ങിയൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, നിങ്ങൾ ലോൺ എടുത്തിട്ടൊന്നും ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന പെണ്ണാണ് നമുക്ക് വേണ്ടത്.
മനസ്സിലായില്ലേ? കടം വാങ്ങിയാലും ലോൺ വാങ്ങിയാലും വേണം ഓളോട് മത്സരിക്കണം, കാണട്ടോളും നമ്മൾ. അത് ആ ചിന്താഗതിയുള്ള പെണ്ണുണ്ടാകാൻ പാടില്ല, മനസ്സിലായില്ലേ? മൂന്നാമത്തെ വിഷയം നശാത്തുൽ ഇബാദ, മരണത്തെ കൂടുതലായി ഓർക്കുന്ന ആളുടെ ലക്ഷണമാണ് ഇബാദത്തിൽ അയാൾക്ക് നല്ല ഉത്സാഹം ഉണ്ടാവും. ചില ആൾ നിസ്കരിക്കാനൊക്കെ വരും, പക്ഷേ എങ്ങനെ കൈ ഇവിടെ കെട്ടും, പോന്ന് പോന്ന് പോന്ന്, ആ മൂന്ന് കോട്ടാവി അല്ലേ? കോട്ടാവി നിസ്കാരത്തിൽ ഷെയ്ത്താൻ പണിയാണ്, തസാവുബ് മിന ഷെയ്ത്താൻ, കോട്ടാവി ഷെയ്ത്താൻ എന്നുള്ളതാണ്. നിസ്കാരത്തിൽ കോട്ടാവി വന്നാൽ എന്താ വേണ്ടത്? തന്നെ വിടുകയല്ല, പിന്നെന്ത് വേണം? അത് അങ്ങനെ തന്നെ ലിപി പറഞ്ഞിട്ടുണ്ട്, കഴിയുന്നത്ര അടക്കിക്കൊള്ളട്ടെ. വലി അയാൾ ഓരിയിടരുത്. ചെന്നായ നായക്ക് ഓരിന്നീന് ഉപയോഗിക്കണ വാക്കാണെന്ത്? ചില ആളുകൾ കാണാ അല്ലേ, ഇങ്ങനെ കാണിക്കണം, നിസ്കരിക്കാതെ എന്താണ്? സ്ഥലം കഴിഞ്ഞാൽ പിന്നെ കോട്ടാവി കഴിഞ്ഞു. അപ്പൊ അത് ശൈത്താനാണ്. അപ്പൊ നമസ്കാരത്തില് നമുക്ക് നമ്മുടെ ഉന്മേഷം ഇല്ലാതാക്കലാണ് ശൈത്താന പണി. ആദ്യം നിസ്കരിക്കാൻ പോരില്ല എന്ന് പറഞ്ഞ് പലേ മുടക്കുണ്ടാക്കി നോക്കും മൂപ്പര്. അല്ല അക്കം മണി കാരണം നമ്മൾ പോന്ന് ഒന്നുണ്ടാക്കി എന്നാ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ടാക്കും, മനസ്സിലായില്ലേ? പലേതും ചിന്തിക്കാം. സുബൈക്കൊക്കെ എണീറ്റ് വരുന്ന വലിയ പ്രയാസമാണ്, പക്ഷെ നിസ്കരിക്കാൻ നിന്നാ പലേ ചിന്തിക്ക. നിസ്കരിച്ച എന്തിനാ എണീറ്റ് ഇറങ്ങാറായി പോന്നത്? അത് ശൈത്താന്റെ പണിയാണ്. അപ്പൊ ശൈത്താനിൽ നിന്ന് നമ്മൾ നല്ലോണം രക്ഷ തേടണം, മനസ്സിലായില്ലേ? ശൈത്താനിൽ നിന്ന് രക്ഷ തേടാനുള്ള പ്രധാനപ്പെട്ട മരുന്നാണ് ഖുർആനോത്തും ദിക്ർ ദുആകളും, മനസ്സിലായില്ലേ? ഹലാലായ സമ്പാദ്യവും മ്യൂസിക്കും മറ്റൊക്കെ ഒഴിവാക്കി ആ രീതിയിലുള്ള ഒരു ഇബാദത്തിലുള്ള നശാത്ത് അത് നമുക്കുണ്ടാകണം. ഫർള് മാത്രം നിസ്കരിച്ച് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ അസ്സലാമു അലൈക്കും പറഞ്ഞ അപ്പുറത്തെ റോഡിലെത്തി. ദിക്റിന്റെ ഇവിടെ സുന്നത്ത് നിസ്കാരമുണ്ട്, റവാത്തിബ് സുന്നത്തിന്റെ ഇവിടെ. അത് ഞാൻ വീട്ടിൽ പോയി നിസ്കരിക്കും കണക്കന്നെ. അവിടെ എത്തിയപ്പോ നൊല്ലു മുറിഞ്ഞ് അപ്പത്തിനടിയൻ വന്നു ചോറെടുത്തുന്നു പോയി. അപ്പൊ ഇവിടുന്ന് സ്കെച്ച് പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഫർളുകൾക്ക് പുറമെയുള്ള സുന്നത്തുള്ള എന്തിനാ വെച്ചിട്ടില്ലായിരിക്കും? ഫർളുകൾക്കൊരു പ്രൊട്ടക്ഷനാണ്, മനസ്സിലായില്ലേ? ഫർളിൽ സംഭവിച്ചു പോകുന്ന കുറവുകൾക്ക് ന്യൂനതകൾക്കുള്ള പരിഹാരമാണ് റവാത്തിബ് സുന്നത്തുകൾ അപ്പുറപ്പുറം വെച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊന്നും നമ്മൾ എന്ത് ചെയ്ത് വീഴ്ച വരുത്തരുത്. രാത്രി നിസ്കാരം ഒരു മൂന്ന് റഹായത്തെങ്കിലും നബി എനിക്ക് തഹജ്ജുൻ അമിത്ത് നീക്കാൻ കഴിയൂല എന്ന് പറഞ്ഞപ്പോ നീ രാത്രി കിടക്കണതിന് മുമ്പ് നിസ്കരിച്ചോ? ഏറ്റവും ചുരുങ്ങിയത് ഒന്ന്, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ പതിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നബി നിസ്കാരത്തിലേക്ക് പോകുന്ന പറഞ്ഞത്. എന്ത് മനോവിഷമം വന്നാലും ഒന്നൂറ്റി രണ്ടൊക്കെ സുന്നത്ത് സ്കെച്ച വിഷമം പോകും. നമ്മൾ നിസ്കരിക്കണം, എന്താണ് നിസ്കരിക്കാത്തത്? മനസ്സിനൊരു സുഖം, എന്ത് നിസ്കാരം! മനസ്സിന് സുഖം കിട്ടണമെങ്കിൽ നിസ്കരിക്കണം എന്നാണ്. നമുക്ക് മനസ്സിന് സുഖമില്ലെങ്കിൽ നിസ്കരിച്ചാൽ ശരിയാവില്ല. ഭാര്യക്ക് സുഖമല്ല, ഓളെ അവിടെ കിടക്കണേ, ഉമ്മാക്ക് സുഖം ഇവിടെ കിടക്കണേ, മറ്റാപ്പുറത്ത് ഫോണൊന്നും ആവശ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ കടക്കാരി വന്ന് നിൽക്കണേ, ഏയ് എന്ത് നിസ്കാരം! ഒന്നുമില്ല അങ്ങനെ. കാരണം ഇത് അഹമ്മഹു ശൈഉൻ അഅദൈല സ്വല, നബിക്ക് ഹമ്മുണ്ടായാൽ നിസ്കാരത്തിൽ അഭയം തേടും. യാ ബിലാൽ അഖിമി സ്വലാത്ത അരിഹ്നാ ബിഹാ, ബിലാലെ ഇഖാമത്ത് വിളിക്ക്, നമുക്ക് റാഹത്ത് ഉണ്ടാകും. അപ്പൊ നിസ്കാരത്തിലൊരു ആനന്ദം, ഇബാദത്തുകളിൽ ഒരു ഉല്ലാസം, ഒരു സന്തോഷം. ഇത് ഇങ്ങനെ കോട്ടാവിട്ട് അവിടെ മാന്തി ഇവിടെ മാന്തി ചില നിസ്കരിക്കാൻ ഇങ്ങനെ പൊന്തു ഇങ്ങനെ. ഇതെല്ലാം ഒരു ശൈത്താനിയത്ത. ചില ഒരു കാലം ഇങ്ങനെ വെക്കും, പിന്നെ കുറെ ഇങ്ങനെ വെക്കും. പക്വമൂലില്ലായി കാത്തി അടക്കത്തിലും ഒതുക്കത്തിലും നിക്കണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ വെക്കുക അതെല്ലാം തെറ്റാണ്. അപ്പൊ നിസ്കാരത്തിലെ ഒരുപാട് ആദാബുകളുണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് ശരിക്കും നിസ്കരിക്കുക. ഉന്മേഷത്തില് ഉല്ലാസത്തില് നിസ്കരിക്കാൻ വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആ ഒരു നശാത്ത് നമുക്കുണ്ടാകണം. മൂന്നടയാളങ്ങളാ പറഞ്ഞത് അല്ലേ? ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇമാം ദക്കാഖ് പറയാണ്, ഒരാള് വമൻ നസിയൽ മൗത്ത ഉബുതുലിയ ബിതലാത്ത്, ആരെങ്കിലും മരണത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്നവനാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അവൻ പരീക്ഷിക്കപ്പെടും. ഒന്ന് തസ്മീഫു തൗബ, തൗബ നീട്ടിവെക്കും, ചെയ്ത് തെറ്റെന്ന് ഖേദിച്ച് മടങ്ങാൻ ആ ചെയ്യാലോ ചെയ്യാലോ എന്നണ്ട് നീട്ടിവെക്കും. വതർക്കുറിയല്ലാബിൽ കഫാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നതെല്ലാം ഒഴിവാക്കും, തൃപ്തി ഉണ്ടാവില്ല, എപ്പോഴും പരാതിയായിരിക്കും. വത്തഖാസുരു ഫിൽ ഇബാദ, ഇബാദത്തിൽ എപ്പോഴും അലസതയായിരിക്കും. മുനാഫിക്കുകൾ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു തരത്തില്ലേ? ഖുർആനിൽ പറഞ്ഞ് വൈദാ ഖാമു ഇല സ്വലാത്തി കാമു കുസാല, നമസ്കരിക്കാൻ മുൻപ് അവർ നിന്നാൽ അലസന്മാരായിക്കൊണ്ട് നിൽക്കുന്നതാണ്. കാമു കുസാല യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയാണ്. വലാ യദുക്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അള്ളാഹുവിനെ കുറച്ച് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, അവർ ഓർക്കുന്നുള്ളൂ. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ നിസ്കാരത്തിന് ജീവൻ, അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ മൂന്ന് സ്വഭാവം നമുക്കുണ്ട്. നമ്മൾ നമ്മളെ തന്നെ വിചാരണ ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തെറ്റുകൾ ചെയ്താൽ ഉടനെ പശ്ചാത്തപിക്കാറുണ്ടോ അതോ നീട്ടിവെക്കാറുണ്ടോ? ഞാൻ എനിക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെടാറുണ്ടോ? കുറെ അറാമും ഹലാലും ഒക്കെ വലിച്ചുവിടുന്നതാണോ അതോ ഉള്ള ഹലാലുകൊണ്ട് തൃപ്തിപ്പെടാറുണ്ടോ? ഇബാദത്തിൽ എനിക്ക് ഉന്മേഷവും ഉത്സാഹവും ഉണ്ടോ? അത് നമ്മൾ ഹജ്ജിന് വന്നവരെ മനുഷ്യന്മാര് കഅബത്തിന്റെ അടുത്ത് വന്നിട്ട് കിടന്നുറങ്ങാം. എന്താ ഓന്റെ കഥ? എന്നിട്ട് വിളിച്ച് വിളിച്ച് നടക്കി നന്ന് അമീർമാര് തങ്ങണം, എന്നാലേ പോവുള്ളൂ. നാട്ടിലേക്ക് വേണ്ടി ഉമ്രക്ക് പോണത്. ആ കുട്ടികള് പാവങ്ങൾ അവിടെ കഷ്ടപ്പെട്ട് എന്റെ ഒപ്പം ഉമ്ര ചെയ്തോട്ടെ വിചാരിച്ചിട്ട് കെട്ടിവലിച്ച് കൊണ്ടുവന്നാ. തന്തൊക്കെ താല്പര്യം ഉണ്ടാവില്ല, പിന്നെ നിക്കരിക്കോ? പിന്നെ ചോറിന് കുറ്റം, ചാറിന് കുറ്റം, റൂമിന് കുറ്റം. തന്റെ മൂപ്പര അതിനൊന്നും ഒന്നാ, ഇബാദത്തിനൊന്നല്ല. എന്ത് കഷ്ടം! കുറെ ആളുകൾ ഉമ്രക്ക് കൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ. പക്ഷെ സുന്നത്തനുസരിച്ചൊരു ഉമ്ര, സുന്നത്തനുസരിച്ചൊരു ഹജ്ജ് അത് വളരെ കുറവാണ്. ഒക്കെ പേരിന് വേണ്ടിട്ട് പോവാ. കൊറേ അങ്ങോട്ട് വാഞ്ഞ്, കൊറേ ഇങ്ങോട്ട് വാഞ്ഞ്, മലമ്പ കയറി, അവിടുത്തെ കല്ല് പെറുക്കി, അങ്ങനെയൊക്കെ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇബാദത്തില് ശരിയായ ഇബാദത്ത് അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം. ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാണ്. അഫ്ദലു സ്വലാത്തി അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഇശാഇ വ സ്വലാത്തുൽ ഫജ്ർ. മുനാഫിക്കുകൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം ഇശാ നിസ്കാരം, സുബഹ് നിസ്കാരമാണ്. ലോ യഅലമൂന മാ ഫീഹിമ, അത് രണ്ടും ജമാഅത്തായി നിസ്കരിക്കുന്നതിലുള്ള പുണ്യം അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ ലഅതൗഹുമാ, അവർ ആ നിസ്കാരത്തിന് പള്ളിയിൽ വരുമായിരുന്നു. വലൗ ഹബുവൻ, നടക്കാൻ പറ്റിയ മുട്ടിലഴഞ്ഞുകൊണ്ടെങ്കിലും വരുമായിരുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിയല്ലേ, നമുക്ക് തോന്നില്ലേ, അതിന് വിട്ടു പുരിക്കരിക്കാറ്. വീട്ടിൽ പിന്നെ പോയി എല്ലാ കണക്കും കൂട്ടി, കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് എല്ലാ തുണിയും മാറ്റിയിട്ട് ഒരു അരത്തുണി ഒരു മുണ്ടു കൊടുത്തിട്ട് പിന്നെ കഴിഞ്ഞു. അതാണ് ഇന്നത്തെ ഇശ. സുബൈന്റെ കവി അങ്ങനെ, നിങ്ങൾ ഇന്നലെ വൈകിയല്ലേ കിടന്നത്, ഇനി ഇവിടുന്ന് നിക്കച്ചാ പോലെ ഈ മയത്ത് പിന്നെ അങ്ങ് പോണോ? മറ്റുള്ള ഉപദേശം അല്ലേ? എത്ര സുബൈ അങ്ങനെ പോയി പറ്റോ? അപ്പൊ ഇശയും സുബൈയും ജമാഅത്തായി നിസ്കരിക്കലാണ് ആർക്ക് പ്രയാസം? മുനാഫിക്കിന് പ്രയാസം. അപ്പൊ നമുക്ക് പ്രയാസം തോന്നിയതിന്റെ അർത്ഥം എന്താ? കുറച്ച് നിഫാക്ക് കടന്നു വന്നിട്ടില്ല, അതാണ് മനസ്സിലായില്ലേ? അപ്പൊ ഇബാദത്തുകളെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. വിശ്വാസവും അമലുകളും കുറ്റമറ്റതാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ജീവിതത്തിൽ നമുക്കൊരു തൃപ്തി കിട്ടാൻ റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠാക്കി വെക്കുക. ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും. നിങ്ങൾ ജീവിതത്തിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക, നിങ്ങളെക്കാൾ നീതയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിസാരമായി കാണാതിരിക്കാൻ ഏറ്റവും യോജിച്ചത് അതാണ്. ഞാൻ എന്നെക്കാൾ സാമ്പത്തിക സൗകര്യമുള്ളവന്റെ നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? പഠിച്ചവനവൻ അത് കൊടുത്തില്ലേ, ഇത് കൊടുത്തില്ല, എനിക്ക് ഇത് തന്നില്ലല്ലോ, അതൊന്നില്ലല്ലോ, അപ്പൊ എനിക്ക് എന്നും തീരൂല. അവൻ അതിനേക്കാൾ അപ്പുറത്തുള്ളവനോ. എന്നുവെച്ചാൽ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന, ദുരിതം അനുഭവിക്കുന്ന, വിഷമിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. അവരെ കുറിച്ച് നമ്മളും നമ്മളെ കുട്ടികളും ഭാര്യമാരും ഒക്കെ ഇടക്കിടക്ക് ചിന്തിക്കണം. മനസ്സിലായില്ലേ? ഒരു അവയവങ്ങളില്ലാത്ത ഒരു അംഗവകീയെല്ലാം പറ്റിയവനെ കണ്ടാൽ നബി പ്രാർത്ഥന പഠിപ്പിച്ചു അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ മിമ്മ ഖലഖ ബിഹി ഫഫള്ളലനീ അലാ കതീരിൻ മിമ്മ ഖലഖ തഫ്ളീല. ഓൻ കേട്ടില്ലെങ്കിൽ നമ്മൾ മെല്ലെ പറയണം, നിന്നെ അള്ളാഹു പരീക്ഷിച്ച ഈ രോഗത്തിനും എന്നെ രക്ഷിച്ച അള്ളാഹ്ക്ക് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ ആഫാനീ മിമ്മ ഖലഖ ബിഹി ഫഫള്ളലനീ അലാ കതീരിൻ മിമ്മ ഖലഖ തഫ്ളീല. അള്ളാഹു പടച്ച ഒരുപാട് പടപ്പുകളെക്കാൾ അവൻ എന്നെ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു. അത് നമ്മൾ ചിന്തിക്കണം. കൈയില്ലാത്തവനെ കണ്ട അള്ളാഹ്, എനിക്ക് അള്ളാഹു കൈ തന്നല്ലോ അല്ലേ? എത്ര ആളുകൾ കടത്തലിൽ കടന്നുറങ്ങുന്നുണ്ട്, വീടില്ലാത്ത എത്ര ആളുണ്ട്, ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പറ്റാത്ത എത്ര ആളുണ്ട്, ശരിയെ വസ്ത്രം എടുക്കാൻ കഴിയാത്ത എത്ര ആളുണ്ട്. നമ്മൾ നമുക്ക് ചുറ്റുമുള്ളവർ മാത്രം ആലോചിച്ചാൽ പോരാ, ലോകത്തിന്റെ നാനാഭാഗത്തും ഇന്നും വിശപ്പ് കൊണ്ട് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഭക്ഷണം വേസ്റ്റായി കളയുമ്പോൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ ജീവിത വീക്ഷണമാണ്. എന്ത്? നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുക ദുനിയാവിന്റെ കാര്യത്തിൽ, മേലെയുള്ളവരിലേക്ക് നോക്കാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അല്ല ചെയ്ത നിയമത്ത് നിസാരായി കാണൂല. അല്ലെങ്കിൽ നമുക്ക് എന്താ തോന്നുക? അല്ല എനിക്കൊന്നും ചെയ്തെന്നിട്ടില്ല, ഓൻ എന്തെല്ലാം കൊടുത്ത്, മറ്റവൻ എന്തെല്ലാം കൊടുത്ത്. നേരെ വെച്ച് താഴത്തേക്ക് നോക്കിയാലോ, അല്ലാ എനിക്ക് എന്തെല്ലാ അനുഗ്രഹങ്ങളല്ല ചെയ്തിട്ടുണ്ട്, എനിക്കൊരു അസുഖമല്ലല്ലോ, ആശുപത്രിയിൽ അടക്കം പോയി വെക്കുക. ആരോഗ്യത്തിന്റെ വില അപ്പൊ മനസ്സിലാവും. ജയിലിന്റെ അടുത്തൂടെ അടക്കുന്നു പോയി വെക്കുക, അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ വില അപ്പൊ മനസ്സിലാവും. അങ്ങനെ പലതും നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ജീവിത വീക്ഷണം നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഉണ്ടായാൽ നമ്മൾ ജീവിതത്തിൽ പിന്നെ പരാതി ഉണ്ടാവില്ല. ഇപ്പോഴും പരാതി അള്ളാഹുവിനോട് കൈയർത്തിയ പരാതി തരാനാ, വേറെ കൈയർത്തില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാളേക്ക് വേണ്ടി ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ കുറച്ച് പ്രയാസം സഹിച്ചുകൊണ്ടല്ലാതെ പരലോകത്തെ നമുക്ക് രക്ഷ കിട്ടും. ഇവിടുത്തെ എല്ലാ സുഖവും കിട്ടണം, എന്നൊരു പരലോകത്ത് സ്വർഗവും കിട്ടണം നടക്കൂല. ഒരുപാട് സുഖങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. കുഫ്ഫാറുകളെ പറ്റി അല്ല പറഞ്ഞത്, നരകാവകാശികളെ കുറിച്ച്. ഇന്നഹും കാനു ഖബല ദാലിക മുത്രഫീൻ, അവരിതിനു മുമ്പ് സുഖലോലുപന്മാരായിരുന്നു എന്നാ പറഞ്ഞു. നമ്മളെ മിനിങ്ങളെ പറ്റി, സ്വർഗാവകാശികളെ പറ്റിയോ, ഇന്നഹും കാനു ഖബല ദാലിക മുഹ്സിനീൻ, അവരിതിനു മുമ്പ് ഇഹ്സാൻ ചെയ്യുന്നവരായിരുന്നു. ഇഹ്സാൻ എന്താ? അള്ളാഹു നിന്നെ കാണുന്നത് പോലെ അള്ളാഹു ഇബാദത്ത് എടുക്കുക. നീ അവനെ കാണുന്നതിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അപ്പൊ ആ നിലക്ക് നിസ്വാർത്ഥമായി കർമ്മം ചെയ്ത് നമ്മളെ പല സുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ടേ നമുക്ക് ഇനി നമ്മൾ മറ്റൊരാളെ സഹായിക്കാനും സൽക്കർമ്മം ചെയ്യാനും പറ്റുള്ളൂ. എല്ലാ സുഖവും ഇവിടെ അനുഭവിക്കുമ്പോൾ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പറയുന്ന ഞാനും, ഞാനിതൊക്കെ പറഞ്ഞ് ഇതൊക്കെ തേഞ്ഞ ആളാ ഞാനെന്നുള്ളൊക്കെ പറയാനല്ലേ, നമ്മളെ കൂട്ടത്തിലെ ആളായി പറയാണ്, എനിക്കുണ്ടാവും ഒരുപാട് ന്യൂനതകൾ. ഈ പറഞ്ഞ പലതും എനിക്കും കുറവുകളുണ്ടാവും, നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട്. വജ്ബുർനി, എന്റെ കുറവുകൾ പരിഹരിക്കണേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ പറഞ്ഞതിന്റെ സ്പിരിറ്റ് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുക. നമ്മളും നമ്മുടെ കുടുംബവും ഒന്നായി സ്വർഗത്തിൽ പോകാൻ നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. ആഖിറത്തെക്കുറിച്ച് മറന്നുകൊണ്ടുള്ള ഒരു നിമിഷവും ഒരു ദിവസവും നമുക്കുണ്ടാവാൻ പാടില്ല. അതായിരിക്കണം നമ്മുടെ ജീവിത വീക്ഷണത്തെ നിയന്ത്രിക്കേണ്ടത്. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറത്തെക്കുറിച്ച് എപ്പോഴും എപ്പോഴും ഓർക്കുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ, മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും അതിനോട് തയ്യാറെടുക്കുകയും ചെയ്യുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഗഫലത്തിൽ നിന്ന് അഥവാ അശ്രദ്ധയിൽ നിന്ന്, മറവിയിൽ നിന്ന്, അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫ്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ് ലീ വലകും വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി.